ചിക്കൻ പൊളിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കോ, ഇവത്തെ ലീച്ച മൂടിയിരിക്കുന്നതാണ്. ആ കാര്യത്തിലൊക്കെ നമ്മള് ജീവനുള്ള കോഴിയെ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇവിടെ പൊളിച്ച് തൂക്കിയിട്ടിരിക്കുന്ന പരിപാടി മലയാളത്തിലില്ല.
ബക്കച്ചിക്കനാണ് ഭീകര ഹിറ്റ് അടിച്ച സാധനം. അത് കോവിഡ് ടൈമില് ഭയങ്കരമായ ട്രെൻഡിങ്ങിൽ കയറി ആൾക്കാരെ ബക്കറ്റ്
വീട് വരെ കത്തിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
നമ്മള് ഈ ബീഫ് വാങ്ങിക്കാണ്ട് പോകുമ്പോ എല്ലാരും തുടയതാ ചെത്തിയിരിക്കുന്നത്. ബീഫിന്റെ കാച്ചിൽ കൊള്ളാത്ത ഒരു ഇറച്ചി ഉണ്ടെങ്കിൽ അത് തുടയിൽ ഇറച്ചി
ലിറ്ററലി അപ്പി വെള്ളം. ആ ടോയ്ലറ്റിലെ വെള്ളം ലീക്കായ വെള്ളമാണ് പൈപ്പിൽ കൂടെ വരുന്നത്.
ട്രാവലിംഗില് ചിക്കൻ ചാകും, കോഴി കുറച്ചാവും. 110 രൂപ ചിക്കന്റെ വിലയെങ്കിൽ 15-20 രൂപ കൊടുത്ത ഒരു കോഴിയെ കിട്ടും. ചത്ത കോഴിയുടെ 6 hours ആണ് ഒരു ഷവർമ ടൈം എന്ന് പറയുന്നത്. 6 മണിക്കൂർ കഴിഞ്ഞ ഉടനെ ഷവർമ അവിടെ ക്ലോസ് ചെയ്തോ. മീറ്റ്, ലീവ്സ്, ചീസ്, ബ്രെഡ് അങ്ങനെ കുറെ സാധനങ്ങൾ വരും. ഈ ഇത്ര സാധനങ്ങൾ ഒന്നിച്ച് വെച്ചാൽ ഒരു ബർഗർ ആകും. അതിന് അൺഹെൽത്തി ആയിട്ടല്ലേ
പറയുന്നത്.
ഈ വീഗൻസ് പറയുന്നതൊന്നും ഒരു വിധത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്ന കാര്യമല്ല. പച്ചക്കറിക്ക് ജീവനില്ലേ. ഒരു ഇഡ്ഡലിക്കകത്തായിട്ട് 300,000 ബാക്ടീരിയസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബാക്ടീരിയസ് ഫാമിലിയും പിള്ളേരും ഇവർക്ക് കൊച്ചുകളൊക്കെ ഉള്ളതല്ലേ ബാക്ടീരിയസിന്. അതുകളെ കൊല്ലുന്നത് ഒരു കുഴപ്പമില്ല. ഈ ഇച്ചിരി വലിപ്പം ഉള്ളവരെ കൊല്ലുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം വരുമ്പോൾ. ചിലരിന്ന് വെച്ച് കിട്ടുന്നതാണ്, നിങ്ങൾക്ക് മുട്ടയുടെ ഉണ്ണി കഴിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല, ധൈര്യമായിട്ട് കഴിച്ചോളാം എന്നൊക്കെ റീലി പറയുന്നത് കേൾക്കാം. മുട്ടയുടെ ഉണ്ണി തൊട്ട സ്പോട്ടിൽ ചത്തുപോകുന്ന ആളുകൾ വരെ ഉണ്ട്. ഈ അലോവേറ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കുറച്ചൊരു മഞ്ഞ കളറിലേക്ക് ഒരു സാധനം ഒഴിപ്പോ, ഹൈലി പോയിസണസ് ആണത്. ധോണിയൊക്കെ അവനെ പേര് വിളിച്ചിട്ട് അവര് ഡേ സ്വാമി റെഡിയാന്ന് ചോദിച്ചിട്ട് ധോണിക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അവൻ. അടി മസ്റ്റ് ആണ്. അത് എത്ര ഹൈറ്റിൽ അടിക്കാവോ അത്ര ഇതിൽ ചായ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പഴംപൊരിയൊക്കെ കൂട്ടി വൈകുന്നേരം കഴിക്കണം. മഴ കൂടെ ഉണ്ട്, അടിപൊളി ബിരിയാണി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊട്ടക ബിരിയാണിയാണ്. വേറെ ലെവല് സാർ. ആഫ്രിക്കയിൽ പോയിട്ട് ഹിപ്പോപ്പോട്ടാമസിന്റെ ഇറച്ചി കഴിക്കണം, ഒരു രക്ഷയില്ലാത്ത രുചി. അതിന്റെ മുന്നിൽ നമ്മുടെ പേൾ സ്പോട്ട് കരിമീൻ എന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആണ്. ഒരു ജവാന്റെ ഒരു ഗ്ലാസ്സിനൊപ്പം വൈൻ വരണമെന്നുണ്ടെങ്കിൽ ഒരു 3 കുപ്പി വൈനടിച്ചാലേ ഉള്ളൂ ഇതിന്റെ ഒരു ഒറ്റ ഗ്ലാസിന്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. ടേബിളും ചെയറും എടുത്ത് വെച്ചിട്ട് അതിന്റെ അകവും പുറവും എല്ലാം തുടച്ച് ഇത്രയും വൃത്തിയിൽ കൊടുക്കുന്നത് അങ്ങ് ബൂർജ് അൽ അറബിൽ പോലും ഇല്ല, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത്. ഇതിന്റെ പേര് ഞാൻ പറയത്തില്ല. കാര്യം
ഉടക്കത്തില്ല
സ്വാമി. കാര്യം
42 പോഡ്കാസ്റ്ററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം.
ഈ എപ്പിസോഡ് മുഴുവനായി കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഷോർട്സ് ആയും റീൽസ് ആയും ഇടുന്നുണ്ട്. ഈ എപ്പിസോഡിൽ നിന്നും ഇൻസൈറ്റ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഭക്ഷണം, അതിന്റെ ട്രെൻഡ് കാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡ് ഒരുപാട് മാറിയിട്ടുണ്ട്. അതിന് ഒരുപാട് പങ്കുവഹിച്ച ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. ഇതിലൂടെ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഒരുപാട് റെസിപ്പീസും പുതിയ പുതിയ ട്രെൻഡുകളും വന്നു. അതിൽ ഏറ്റവും ട്രെൻഡിങ് ആയി കോവിഡ് സമയത്ത് വന്ന ഒരു കാര്യമാണ് ബക്കറ്റ് ചിക്കൻ. അത് ട്രെൻഡിങ് ആക്കിയ ഒരാളാണ് താടിക്കാരൻ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫുഡ് ഇൻഡസ്ട്രിയെ പറ്റിയും ഒരുപാട് റെസിപ്പിയെ പറ്റിയും അദ്ദേഹത്തിന്റെ മാത്രം സീക്രട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ പറ്റി നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോ താടിക്കാരൻ, വെൽക്കം ടു 42 പോഡ്കാസ്റ്റ്. പെട്ടെന്ന് പൈസ പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു സൈഡിൽ സുഖകരമായ കാര്യമാണെങ്കിലും മറ്റൊരു സൈഡിൽ ഇതിൻ്റെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് പലരും ആവേശത്തിൻ്റെ പുറത്ത് പല റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുകയും ആ പാഷൻ്റെ പുറത്ത് ഞാൻ ആൾക്കാരെ നല്ലത് കഴിപ്പിക്കും എന്ന് പറഞ്ഞ് തോറ്റുപോവുകയും ചെയ്യുന്ന ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങി പൂട്ടി പോകുന്നത്. ഏകദേശം 60% ഫെയിലിയർ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ട്യൂഷനെ സംബന്ധിച്ച് ഷെഫായിരുന്നു, ഇപ്പോൾ ഫുഡ് ബ്ലോഗറാണ്, ഇപ്പൊ റീസെന്റ് ആയിട്ട്
സ്വന്തമായിട്ട്
റെസ്റ്റോറന്റിലോട്ട് വന്നു. ഈ ഒരു ജേണി പല പല ലെവലിലാണ് വന്നത്, പല മേഖലയിലൂടെയാണ്. ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും പല മേഖലയിൽ കൂടെ കടന്നിട്ടാണ് നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്?
ഇത് ഏറ്റവും ഡേഞ്ചറസ് ആണ് ശരിക്കും ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാര്യം ആളുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. നമ്മുടെ ഫുഡിനകത്ത് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ ആ ഹോട്ടലിലെ കാര്യം തീർന്ന് അതിൻ്റെ ഓണറുടെ കാര്യം മറ്റേ സ്റ്റാഫുകളെല്ലാം സർവൈവ് ചെയ്യും. അവരടുത്ത ഹോട്ടലിൽ കയറി അടുത്ത വർക്കിലേക്ക് അവർ പോകും. ബട്ട് ഓണറുടെ കാര്യം അതോടൊപ്പം തീരുമാനമാകും. ഇറ്റ് ഈസ് വെരി ഹൈലി ഡേഞ്ചറസ് ബിസിനസ്സാണ്. ഇപ്പം നമ്മൾ വേറെ ഉള്ള ബിസിനസ്സുകൾ ഇത്രയും റിസ്ക് ഉള്ളത് വളരെ കുറവാണ് ബിസിനസ്സുകളിൽ വരുന്നത്.
ഇപ്പം ഒരു ഗൺ ലൈസൻസ് എടുക്കാൻ ഇന്ത്യയിൽ ഇതിലും ഈസിയാണ്. 30+ സർട്ടിഫിക്കേഷൻസും കുറെ സംഭവങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അത്രയും റിസ്ക് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് FSSI കണക്കനുസരിച്ച് 2024 കേരളം ടോപ്പിൽ നിൽക്കുന്ന
അത് ശരിക്കും കേരളം ടോപ്പ് തന്നെ കാര്യം. കേരളം വിട്ട് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകത്തുള്ളു.
ഇപ്പൊ
കേരളം വിട്ട് ഫ്രം ദ തമിഴ്നാട് ടു കാശ്മീർ പോകുമ്പോഴത്തേക്ക് സ്റ്റാർ ഹോട്ടൽസ് എല്ലാം എല്ലായിടത്തും ഒരേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. അതിന്റെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കേരളം വിട്ടാ പോയി, പിന്നെ ഒരു രക്ഷയില്ല. ഒരു തവണ ഞങ്ങളിങ്ങനെ ഒരു സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ പേര് പറയുന്നില്ല, ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരിക. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു നമ്മുടെ ഒരു വലിയ ഈ തേങ്ങാട് വലിപ്പമുള്ള മുന്തിരിക്കൊല, അതായത് ഇത്രയും വലിപ്പമുള്ള മുന്തിരിക്കൊലകൾ ഇങ്ങനെ തൂക്കിക്കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി ചവിട്ടു, ഇത്രയും വലിപ്പമുള്ള മുന്തിരിക്കൊല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് വണ്ടി ചവിട്ടി റിവേഴ്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ഈ ചിക്കൻ പൊളിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൈമത്തെ ലീച്ച മൂടിയിരിക്കുന്നതാണ്. ആ കാര്യത്തിലൊക്കെ നമ്മള് ജീവനുള്ള കോഴിയെ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇവിടെ പൊളിച്ച് തൂക്കിയിട്ട് ഇരിക്കുന്ന പരിപാടി മലയാളത്തിലില്ല.
കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് എനിക്കൊരു ഭയങ്കര ദുരനുഭവം ഉണ്ടായി. അത് എവിടത്തെ ഞാൻ പറയുന്നില്ല, അവരെ ടാർഗറ്റ് ചെയ്യുന്നില്ല, പക്ഷെ വിശന്ന് കണ്ണു കാണാതെ 10 മണിയായുള്ളൂ, 11 മണിക്കല്ലേ ക്ലോസ് ചെയ്തേ. അപ്പം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, സാർ ഞങ്ങൾ ക്ലോസ് ചെയ്തു. കുറേ പയ്യന്മാരകത്ത് നിൽക്കുന്നത്, യൂണിഫോം പോലും ഇല്ല ആർക്കും, ഇത്രയും ലൈസൻസും ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഫ്രണ്ട്സ് കയറി കട നടത്തുന്നുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അടച്ചു. ഞാൻ ചോദിച്ചു 11 മണിക്കല്ലേ അടയ്ക്കുന്നത്, അന്നാ സാർ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. അപ്പം കയറി ചെന്നപ്പോഴേ തന്നെ അവിടുത്തെ എ സി ലീക്കാണ്, അപ്പോൾ തറ മൊത്തം വെള്ളം കിടക്കണം, അതും ചെളിവെള്ളം. അപ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ട്, അനിയനുണ്ട്, എൻ്റെ വൈഫുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തു, ഞാൻ ക്യാഷ് കൊടുത്തുകൊണ്ട് നിൽക്കുക. അനിയൻ ഓടി ചെന്ന് ബാത്റൂമിൽ പോയി ടാപ്പ് തുറന്നു, വെള്ളം ഒഴിച്ചു, കഴുകി, മുഖം കഴുകി. കുറച്ച് കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്ന് അമ്മയും പോയി കൈ കഴുകി. അവനെന്തായിരുന്നു, എൻ്റെ മുഖം ഒന്ന് മണത്ത് നോക്കി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലിറ്ററലി അപ്പി
വെള്ളം,
ആ ടോയ്ലറ്റിലെ വെള്ളം ലീക്കായ വെള്ളമാണ് പൈപ്പിൽ കൂടെ വരുന്നത്, മഞ്ഞ കളറ്. ഞങ്ങൾ അവിടെ അടുത്ത് വെച്ച് ചോദിച്ചു, ഇതെന്താണ് ഇവിടുത്തെ? സാർ 3 ദിവസമായിട്ട് ഇത് ലീക്ക് ഉണ്ട്. ഞങ്ങളത്
3 ദിവസം
എന്നാ ഞങ്ങൾ ഇവിടെ ഒരു സാധനങ്ങൾ ഒട്ടിച്ച് വെച്ചുകൂടെ? അവൻ ഡിപ്രഷൻ അടിച്ച്.
ഈ പോലുള്ള നല്ല ഈ ഹൈ ക്വാളിറ്റി ഫുഡ് കൊടുക്കുന്നവർക്ക് റൂൾസ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, രാവിലെ വന്നിട്ട് ഇതുപോലത്തെ ടേബിളില് സ്റ്റാഫുകളെല്ലാവരും എന്താ കൈ ഇങ്ങനെ വെച്ചിട്ട് നിരന്ന് നിൽക്കണം. അപ്പോൾ അവിടുത്തെ മെയിൻ ഷെഫ് അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് ആരാണോ അയാൾ വന്നിട്ട് ഇങ്ങനെ കൈകൾ മുഴുവൻ നോക്കി, നെയിൽസിൽ അഴുക്കുണ്ടോ വളർന്ന് നിൽക്കുന്നതെന്നായി നോക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് അങ്ങേറ്റത്തെ ചിലപ്പോൾ പുള്ളി അവിടെ കൈ വെക്കും. അപ്പോൾ ഈ പിള്ളേർ കറങ്ങി എല്ലാവരും പുള്ളിയുടെ കൈ നോക്കും. ഇത്രയും റൂൾസൊക്കെ നോക്കണമെന്നുണ്ട് ഇവർക്ക്, പക്ഷെ ഇതൊക്കെ ആരൊക്കെ. അതുപോലെ കുക്കിങ്ങിൽ നിൽക്കുന്ന ഒരു കൈ ഷേവ്ഡ് ആയിരിക്കണം. ഇതൊക്കെ ഇവിടെ ആരും ചെയ്യുന്നുണ്ടോ?
അല്ല, എന്നിട്ട് ചോദിക്കാൻ പോയപ്പോൾ അകത്തുനിന്ന് ഒരുത്തൻ ഇങ്ങനെ എത്തി നോക്കുന്നു. അകത്തുനിന്ന് അവന്റെ ഷോൾഡർ കണ്ടു. ഷോൾഡർ കണ്ടപ്പോൾ മനസ്സിലായി അവൻ ഷർട്ട് ഇട്ടില്ല. ഞങ്ങൾ അകത്ത് കയറി ചെന്നു, അകത്ത് കയറി ചെന്ന് തറ മൊത്തം വെള്ളം, അത് ഈ പൈപ്പ് വെള്ളം. എന്നിട്ട് അവൻ നിക്കറിലാണ് നിൽക്കുന്നത്, അണ്ടർവെയർ മാത്രമേ ഇട്ടുള്ളൂ, പാത്രം കഴുകാവുന്ന. അവൻ ചോദിച്ചപ്പോൾ എന്താ നിങ്ങൾ ഇനി തുണി കൊടുക്കാൻ എന്താ പാത്രം കഴുകുന്നത്? അപ്പൊ ഞങ്ങൾ വെള്ളം തേത്താവാതിരിക്കാൻ വേണ്ടി ഞാൻ തുണി കഴുകിയ സാർ.
ഇത് പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. എന്നാന്ന് അറിയോ, ഇപ്പം ഇത് ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന ആൾക്ക് അത് നന്നായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ ആളെ കിട്ടാൻ, പണിക്കാരെ കിട്ടാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. നിൽക്കുന്ന പയ്യന്മാരോടൊക്കെ നമ്മൾ ഒരു വാക്കൊന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ അന്നേരം സ്ഥലം വിട്ട് പോവും. സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. അതുകൊണ്ട് ഉള്ളവരെയൊക്കെ വെച്ച് ഓടിച്ച് നല്ല പാടാണ്. പിന്നെ ഈ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില അറിയാമല്ലോ, ലാഭങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഇത് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് അനുകൂലമായാലേ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്താൻ
പറ്റും. ലാഭത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഈ കോസ്റ്റ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് ഇപ്പം ഇത്ര പെർസെൻറ്റേജ്, അങ്ങനെ ഒരു കണക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിമം ഇത്ര പെർസെൻറ്റേജ്, അതായത് 15-20% ഉള്ള നമുക്കൊരു പ്രോഫിറ്റബിൾ ആകണം ബാക്കി എല്ലാ കോസ്റ്റും കഴിഞ്ഞിട്ട് എന്നുള്ളത്. അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റിൽ 25%, റെൻറ്റ് 20%, യൂട്ടിലിറ്റീസ് 10%, അങ്ങനെ പല കണക്കുകളും വെച്ചിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും റൺ ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ അത് പ്രോഫിറ്റബിൾ ആയിട്ട് മാറൂ എന്നുള്ളതാണ് ഒരു കണക്ക്
ഇപ്പോൾ
റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതോ സ്ട്രഗ്ലിംഗ് ആണോ അത് അതിലേക്ക് എത്താനായിട്ട്?
അതായത് തമിഴ്നാട്ടിൽ അതിന് ഇപ്പോൾ ഒന്നും അല്ല, 100 കണക്കിന് വർഷമായിട്ട് അവർ വെക്കുന്ന ഒരു തിയറിയുണ്ട്. അതായത് നമ്മുടെ 2 ദിവസത്തെ സെയിൽസ് കൊണ്ട് സ്റ്റാഫിൻ്റെ സാലറിയും റെൻറ്റും കറണ്ട് ബില്ലും വാട്ടർ ബില്ലും കൊടുക്കാൻ പറ്റുമെങ്കിൽ ബാക്കി 28 ഡേയ്സ് എന്ന് പറയുന്നത് ഓക്കെയാണ്, ആ ബിസിനസ് സക്സസ് ആണ്. ഈ 2 ദിവസം കൊണ്ട് ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒരു കണക്കും ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല, ഹോട്ടലിൽ നടന്നോളും, വലിയ ലാഭം ഇല്ല പോലും നടന്നോളും. ഈ കണക്കെല്ലാം എടുത്തു പോകുന്നത് വളരെ ചുരുക്കം ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ റണ്ണിങ്ങിൽ പോകുക എന്നുള്ളതേ ഉള്ളൂ.
ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മുമ്പേ പറഞ്ഞ പോലെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കുറേയൊക്കെ കള്ളത്തരം കാണിക്കുന്നവരുണ്ട്. ഒരുപാട് ചേർ മായം ചേർക്കുന്നവരുണ്ട്. ചിലപ്പം പച്ച വെളിച്ചെണ്ണയിലാണെന്ന് പറഞ്ഞിട്ട് അകത്ത് ഏതോ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഈ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്ന സാധനം അത് എത്ര ഭീകര ഒരവസ്ഥയാണ് ലൈക്ക് ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസിൽ നോക്കുവാണെങ്കിൽ അത് എന്ന് ഞാനിരിക്കും.
ഇതിൽ സിമ്പിളായിട്ടൊരു കാര്യം പറയണ്ട, ഇപ്പം ഈ ഓണർ ആദ്യ സമയത്ത് റഷ്യൻ തുടങ്ങുമ്പം 99.9% ആളുകളും ഏറ്റവും ബെസ്റ്റ് ഫുഡ് കൊടുക്കണം, നാട്ടിലെ ട്രെൻഡിങ് ഞാൻ ആവണം എന്ന് കരുതിയിട്ടാണ് തുടങ്ങുന്നത്. തുടങ്ങി കഴിയുമ്പോൾ ഈ എക്സ്പെൻസ് നമ്മുടെ ഇൻകത്തിനേക്കാളും ഭയങ്കര കൂടുതലായി പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കോസ്റ്റ് കട്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതൊരു വൈൽഡർ ലെവലിലേക്ക് മാറും. അന്നേരം ഈ മാർക്കറ്റിൽ നമ്മൾ രാവിലെ പച്ചക്കറി മാർക്കറ്റിൽ ചെന്ന ഒരു സംഭവമുണ്ട്, പൂള് വെട്ട് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു വെജിറ്റബിൾ ഇപ്പോൾ ഒരു മത്തങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ചീഞ്ഞ് പുഴു വരച്ച് കിടക്കുകയെന്ന് വിചാരിക്കുക, അതിനിങ്ങനെ പൂളും, പൂളിയിട്ട ബാക്കി ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ എല്ലാ വെജിറ്റബിൾസിൻ്റെ ബാക്കി ഭാഗങ്ങൾ എടുത്ത് വെക്കുന്നതുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം അത്ര വർഷമുള്ളതല്ല. ഈ സാധനങ്ങൾ എടുത്താൽ ഏതാണ്ടൊരു 1/3 പ്രൈസിൽ ഈ സാധനം കിട്ടും. അവിടെ കോസ്റ്റ് കട്ടിങ് നോക്കും. ഇനി കുറച്ചുകൂടെ വൈൽഡറായിട്ട് പോവുകയാണെങ്കിൽ ട്രാവലിങ്ങിൽ ചിക്കൻ ചാകും, കോഴി കുറച്ചാവും. ഈ ചത്ത കോഴി എടുത്താൽ, അതായത് 110 രൂപ ചിക്കൻ്റെ വിലയെങ്കിൽ 15-20 രൂപ കൊടുത്ത ഒരു കോഴിയെ കിട്ടും ചത്ത കോഴിയുടെ. അങ്ങനത്തെ പടികളിലോട്ടൊക്കെ പയ്യെ ആളുകൾ ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇത് ഈ പ്രശ്നത്തിലേക്ക് മാറുന്നത്. പിന്നെ ശരിക്കും ഈ ഫുഡ് പോയ്സൺ ഉണ്ടാകുന്ന സംഭവം ഇങ്ങനത്തെ കാര്യങ്ങളിലല്ല വരുന്നത്. ഫുഡ് പോയ്സൺ, ഞാനും ഒരു മൈക്രോബയോളജിസ്റ്റോട് ഒരു തവണ ഒരു ടി വി ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ ഫുഡ് പോയ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും വിചാരിക്കുന്നത് മോശം ഫുഡെന്നോ പഴയ ഫുഡെന്നോ ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷേ ദ റിയൽ റീസൺ എന്ന് പറയുന്നത് വൈറസ് ആൻഡ് ബാക്ടീരിയാസ് ആണ്. ഈ സാധനം ബെസ്റ്റ് ഫുഡിലൂടെ വരും, മോശം ഫുഡിലൂടെ വരും, അല്ലാതെ മറ്റ് പല കാരണങ്ങളിലൂടെ വരാം.
അഡൽട്രേഷന്റെ കാര്യം പറയുമ്പോഴേ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം എടുക്കുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ?
ഇപ്പം നമുക്ക് റൈസ്, പൊറോട്ട, ഇങ്ങനെ മസാല അധികമായിട്ട് മൂടാത്ത സാധനങ്ങൾ പെട്ടെന്ന് പിടികിട്ടും. നമ്മുടെ ഇപ്പം കറികൾ അറിയാമല്ലോ, ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മസാല കവർ ചെയ്തിട്ടൊരു തരിയെ അതിൻ്റെ മീറ്റിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിനകത്ത് നിന്ന് ഇത് എത്രമാത്രം പോയതാണ്, എത്രമാത്രം നല്ലതെന്നൊക്കെ കണ്ടുപിടിക്കാന്നുള്ള അത്രമാത്രം നാവുമായിട്ടുള്ളൊരു കണക്ഷനുള്ള ആളുകൾക്കേ പറ്റത്തുള്ളൂ. ബാക്കി 90% ആളുകൾക്ക് ഇത് പിടികിട്ടത്തില്ല. അധികം മസാല ഇല്ലാത്ത ഐറ്റങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പിടികിട്ടും. മസാല ഇട്ട് മൂടിക്കഴിഞ്ഞ വലിയ കാര്യങ്ങൾ നടക്കത്തില്ല, അതങ്ങ് മൂടിപ്പോകും. പിന്നെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇതിലാണ്, ജ്യൂസുകളിലൊക്കെ നമുക്ക് വായി വെക്കുമ്പോഴേ അത് ഏതൊരാൾക്കും പെട്ടെന്ന് പിടികിട്ടും. അതായത് ഇപ്പോൾ ഒരു പപ്പായ പകുതി ഈഞ്ഞേൻ്റെ ചെത്തിക്കളഞ്ഞ ബാക്കി ഭാഗം കൊണ്ട് അടിച്ചാലും ആ മോശം രുചി അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
ഈ മയണൈസ്, മയണൈസിൽ ചിലടത്ത് ഇതുപോലെ മയം കലർത്തുന്ന സ്ഥലങ്ങൾ പരിപാടിയുണ്ട്.
ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കയ്യിൽ നിന്ന് ഒത്തിരി കാശ് ഞങ്ങളെ പോകുന്നുണ്ട്. മയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല, എഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ചുമ്മാ ഗൂഗിൾ എടുത്ത് എഗ് പൗഡറിൻ്റെ വില വെച്ച് നോക്കിയാൽ മുട്ടയുടെ 10 ഇരട്ടിയെങ്കിലും വില കൊടുക്കണം, 10 അല്ല അതിൻ്റെ മേളിൽ വില കൊടുക്കണം. എഗ് പൗഡർ വെച്ച് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ എഗ് ഇരിക്കുന്നേക്കാളും ഒരു 3 times കൂടുതൽ, അതായത് എഗ്ഗ് വെച്ചുണ്ടാക്കുന്ന മയോ 5 മണിക്കൂർ ആയിരിക്കുന്നെങ്കിൽ ഇത് 15 മണിക്കൂർ വരെ ഇരിക്കും. 5 മണിക്കൂർ ഒരിക്കലും വെക്കരുത്, 5 മണിക്കൂറേ വെക്കാവുള്ളൂ, ഞാൻ ആ ഇത് പറഞ്ഞതുള്ളതേ ഉള്ളു. അപ്പം ഈ എഗ് പൗഡർ വെച്ച് മയോ ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്. പക്ഷേ പല ആളുകളും ചെയ്യുന്നത് ഈ മുട്ട എടുക്കുന്നതെന്ന് മാത്രമല്ല, ഈ ഒരു ട്രേക്കകത്ത് ഇപ്പം 30 മുട്ട വന്നിരിക്കുകയാണ്. ഇവൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ മുട്ട എടുത്ത് പൊട്ടിക്കുന്ന അവിടെ സംസാരിക്കും ഇവിടെ സംസാരിക്കും, ഇതിൻ്റെ അകത്ത് 1 മുട്ടയായിരിക്കും ജീമുട്ട. അത് അവനും കണ്ടിട്ടുണ്ടാകത്തില്ല, ആരും കേട്ടിട്ടില്ല. ഇത് അടിച്ചു വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, പക്ഷേ ഇത് ഈ മറ്റേ മൈക്രോബയോളജിസ്റ്റ് പറഞ്ഞ പോലെ ആ 1 മുട്ട എന്നായിരിക്കും ഇതിനകത്ത് ഈ ബാക്ടീരിയാസ് കയറിയിട്ടുണ്ടാകുക. അതൊരു രുചിയിൽ നമുക്ക് കിട്ടുകയല്ല, ഒരൊറ്റ ചീമുട്ട അതിനകത്ത് ഉണ്ടെങ്കിൽ മതി. അങ്ങനെ മയോ ഭയങ്കര ഡേഞ്ചറസ്. പിന്നെ ഈ മയോ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനവും, ഇപ്പം ഈ ഷവർമ എന്ന് പറയുന്ന സാധനം,
ഷവർമ കഴിച്ച ആൾക്കാർ മരിക്കുന്ന,
അത് ഷവർമയുടെ കറക്റ്റ് ടൈം എന്ന് പറഞ്ഞ 6 hours ആണ് ഒരു ഷവർമയുടെ ടൈം എന്ന് പറയുന്നത്. അതായത് വൈകുന്നേരം നമ്മളൊരു 3-4 മണിയുടെ ഇടയ്ക്കാണ് ഷവർമ കയറ്റുന്നത്. കയറ്റി കഴിഞ്ഞാൽ 6 മണിക്കൂർ കഴിഞ്ഞ ഉടനെ ഷവർമ അവിടെ ക്ലോസ് ചെയ്തോണം. 5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഷവർമ നമ്മൾ പാഴ്സൽ കൊടുക്കാൻ പാടില്ല, ഡൈനിങ് അവിടെ നിന്ന് കഴിക്കാൻ. കാര്യം ഈ പാഴ്സൽ കൊണ്ടുപോകുന്നവൻ ഒരു പക്ഷേ 2-3 മണിക്കൂർ കഴിച്ചിട്ടേക്ക്, ഇല്ലെങ്കിൽ അവർ ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കാം. അപ്പോഴും പ്രശ്നം ഉണ്ടായാലും നമ്മുടെ തലക്കേ വരത്തുള്ളൂ, ഹോട്ടലിൻ്റെ തലക്കേ വരത്തുള്ളൂ. സോ ഈ ഷവർമ എന്ന് പറയുന്ന സാധനം 6 hoursനപ്പുറം കഴിച്ചാൽ, അത് എഗ് പൗഡർ ഇട്ടുണ്ടാക്കിയ മയോ ആണെങ്കിലും മറ്റേ കെമിക്കൽ മയോ ആണെങ്കിലും ഏത് മയോ ആണെങ്കിലും ഷവർമ 6 hoursനപ്പുറം പോയിട്ടുണ്ട് പണി പകലും. ഞാനൊരു 8 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ചെന്നേച്ച് ഇച്ചിരി തന്ന് നോക്കട്ടെ രുചി നോക്കിക്കൊണ്ടിരിക്കും. ഇത് പോയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ചിക്കൻ ഇത്രയും കയറി നിൽക്കുന്നതിനകത്ത് ഇടയ്ക്കത്ത് ഒരെണ്ണത്തിനകത്ത് ഫോൾട്ട് മതി പ്രശ്നമാകാൻ വേണ്ടിയിട്ട്. ഈ മൊത്തത്തോടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഒരു ഹോട്ടൽ ഓണേഴ്സും ആഗ്രഹിക്കുന്നില്ല. ഇവർ പോലും അറിയാതെ ഇടയ്ക്കൊരു ചെറിയ സംഭവം ഇരുന്നാൽ മതി, അകത്തു നിന്നായിരിക്കും ഈ മൊത്തം പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ഷവർമയുടെ കാര്യത്തിൽ വേറൊരു സംഭവമുണ്ട്. അതായത് ഈ ഷവർമയ്ക്കകത്ത് ഇത്രയും ബാക്ടീരിയ വളരുന്നത് എങ്ങനെയാണെന്ന് അറിയണം. അതായത് ഈ ഷവർമയുടെ ഈ ഈ സാധനത്തിൻ്റെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 100 മുതൽ ചില സമയത്തേക്ക് 240 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ പുറത്തെ ടെമ്പറേച്ചർ വരുന്നത്. ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചറാണ് കോമഡി. അതും ചിൽഡ് ചിക്കനും ബീഫും ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ 35 മുതൽ 50-60 വരെ ആയിരിക്കും. ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് വളരാൻ ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചറാണ്. എന്നിട്ട് ഈ ഷവർമ മേളിൽ നിന്ന് ചെത്തി ഇറക്കും, ഇതിങ്ങനെ ജ്യൂസായിട്ട് വെള്ളം ഒഴുകി വീഴുന്നതാണല്ലോ, കിടില രുചിയാണ്. പക്ഷേ ബാക്ടീരിയയുടെ കൂടാണത്. ഇത് നമ്മൾ ഈ അറബ് കൺട്രീസിൽ പോവുകയാണെങ്കിൽ താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടാകത്തില്ലേ, ആ പ്ലേറ്റിനകത്തേക്ക് ഈ വെള്ളം വന്ന് വീഴുമ്പോഴേക്ക് സൗണ്ട് അവിടെ കേൾക്കാം. കാര്യം അവിടെ താഴും ബേണറുണ്ട്. നമ്മുടെ നാട്ടിലെ താഴെ അങ്ങനെ ബേണർ ഉണ്ടാവാറില്ലേ. കാര്യം ഞങ്ങൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഈ ചെത്തിയിടുന്ന സാധനം ആ ബേണറിൻ്റെ മുന്നിലോട്ട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കും. അവിടെ കുറേ നേരം ഒരു 6-7 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ജ്യൂസ് അങ്ങ് ഡ്രൈ ആയി പോകും. അന്നേരം ആ ഡ്രൈ ആകുന്ന കൂടുതൽ ബാക്ടീരിയ അങ്ങ് പൊക്കോളും. ഷവർമ നോക്കിയും കണ്ടൊക്കെ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എത്ര നന്നായിട്ട് നോക്കുന്നവരാണെങ്കിലും
റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുണ്ട്. പക്ഷേ ലൈക്ക് ഇപ്പോൾ ആൾക്കാർ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ മടിക്കുന്നൊരു കാലഘട്ടമായി വരുന്നുണ്ട്. കാര്യം ഇപ്പം സ്വിഗ്ഗി വീട്ടിൽ വരും, സാധനങ്ങൾ വീട്ടിൽ വരും. അപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകളല്ലാതെ ക്ലൗഡ് കിച്ചൺസ്, ഹോം ഷെഫ്സ്, അങ്ങനെ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും ഹെൽത്തി ഓപ്ഷൻസിലോട്ട് കുറേ പേർ ഇങ്ങനെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഒരു വളർച്ച എന്തായിരിക്കും, അതിൻ്റെ ഭാവി എന്തായിരിക്കും?
അവർക്ക് ശരിക്കും നല്ല ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ക്ലൗഡ് കിച്ചണൊക്കെ വെക്കുന്ന ആളുകൾക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അത്ര ലിമിറ്റേഷൻസ് ഇല്ല, അവർക്ക് ഇത്ര സർട്ടിഫിക്കേഷൻസ് ഇല്ല, സ്റ്റാഫിനെ കുറയ്ക്കാം, മറ്റ് എക്സ്പെൻസുകളെല്ലാം കുറവാണ് അവർക്ക്. കാര്യം അവർ ഫുഡുണ്ടാക്കി കയറ്റി വിടുക എന്നുള്ളത് മാത്രമാണല്ലോ. അപ്പോൾ അത് ശരിക്കും നല്ല ഫ്യൂച്ചറുള്ള കാര്യം. അതുമല്ല, അത് മിക്കതും നടത്തുന്നവർ നല്ല ഫുഡ് എന്തൂസിയാസിസ്റ്റുകളായിട്ടുള്ള ആളുകളായിരിക്കും നടത്തുന്നത്. ഇപ്പം തിരുവല്ലയിലൊരു ലേഡിയുണ്ട്, 2-3 ഹോസ്പിറ്റലുള്ള ഒരു ഏരിയ. പുള്ളിക്കാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഹെൽത്തി ഫുഡ് പാക്കറ്റുകളാക്കി ആളുകൾ, പാക്കറ്റ് മീൻസ് ഈ ട്രെയിനകത്താക്കി ആളുകൾക്ക് എത്തിക്കുന്ന പരിപാടി ചെയ്യുന്നു. തുടക്കത്തിലേണ്ട 3 ട്രെയിൽ നിന്നും തുടങ്ങിയതാണ്. ഇപ്പം പുള്ളിക്കാരുടെ വണ്ടിയാണ് ഓടുന്നത് ഈ സാധനമായിട്ട്. അപ്പം അത്രയും ആ ഫുഡിനോടൊരു ക്രേസ് ഉള്ള ആളുകളായിരിക്കും ഇത് ചെയ്യുന്നത്. അത് ഗ്രേറ്റ് ഫ്യൂച്ചറുള്ള, റെസ്റ്റോറൻറ്റിനേക്കാളും ഫ്യൂച്ചറുള്ള സാധനമാണ് ക്ലൗഡ് കിച്ചൺ, ഹോം കിച്ചൺ എന്ന് പറയുന്ന സംഭവം.
അത്രയും നമുക്ക് ഇതുണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു സ്പേസ് എടുത്ത് സെറ്റ്
ചെയ്യേണ്ട
കൂട്ടത്തിൽ ആളെ നിർത്തിക്കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ
കുറച്ച് സ്റ്റാഫിനെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണെന്ന്.
സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് പോകുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ പോഡ്കാസ്റ്റിൽ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രോസസ്സ് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ബേസിക് ആയിട്ട് സ്റ്റെപ്പ് 1, 2, 3 ചെയ്യാൻ പറ്റുന്നൊരു ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുക.
ക്ലൗഡ് കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അതാദ്യം സെറ്റ് ചെയ്യുക. മാർക്കറ്റ് ഇന്നത്തെ കാലത്ത് അധികം പോയി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്, ഐ മീൻ ഫുഡിൽ തന്നെ നമ്മുടെ ഒരു ഐറ്റം അത്ര ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഉണ്ട്, മാർക്കറ്റ് തപ്പി ആരും പോകേണ്ട കാര്യമില്ല. ഇത് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നല്ല വൃത്തിയൊരുള്ളൊരു എൻവയോൺമെൻറ്റിൽ ഇത് കുക്ക് ചെയ്യാനുള്ള ഒരു ഇടം ഉണ്ടാക്കുക, സ്റ്റാഫിനെ നോക്കുക, ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കുക, പിന്നെ 1-2 ഗ്യാസ് അത് അതിൻ്റെ വളരെ ചുരുക്കം മൊത്തം ഒരു 5-6 പേപ്പറിനകത്ത് പേപ്പർ ഡോക്യുമെൻറ്റ്സ് നിൽക്കും. അതിനുശേഷം ഈ സ്വിഗ്ഗി വഴി സൊമാറ്റോയും പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞ ഈ സംഭവം വളരെ സ്മൂത്തായിട്ട് റണ്ണാകും. ബട്ട് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയക്കാളൊക്കെ ഉപരി മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുക, ആളുകൾ അത്ര നമ്മളെക്കുറിച്ച് പറയും, അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിക്കെട്ടി പോകത്തേ ഉള്ളൂ.
ക്യാമ്പ് സെറ്റർ എന്ന് പറഞ്ഞ ചാനലില് ബക്കറ്റ് ചിക്കൻ ആണ് ഭീകര ഹിറ്റ് അടിച്ച സാധനം. അത് കോവിഡ് ടൈമില് ഭയങ്കരമായ ട്രെൻഡിങ്ങിൽ കയറി ആൾക്കാര് ബക്കറ്റ്
വീട് വരെ കത്തിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ,
തീ കൊളുത്തുന്നു, മറ്റേ ഏതോ ഒരു സിനിമയില് പിള്ളേരെല്ലാരും കൂടിയിട്ട് നെസ്ലനും ടീമൊക്കെ വന്നിട്ട്
ഞാനൊരു തവണ ട്രൈ ചെയ്തായിരുന്നു.
അതുപോലെ അതൊരു ട്രെൻഡിങ് സാധനമായിരുന്നു. ഇതുപോലെ പുതിയ ട്രെൻഡിങ് ഐറ്റംസ് സ്വന്തമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണോ അതോ ലൈവ് എക്സ്പെരിമെന്റ്സ് ആണോ ഷെയർ ചെയ്ത് വിടുന്നത്?
ഇത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. നമ്മളിതൊരു ഐഡിയ മനസ്സിൽ കാണുമ്പോഴേ അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും, അത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ എത്തിക്കണം, അതിൻ്റെ രുചി എങ്ങനെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു 5-6 മസാലയോ ഒരു മീറ്റും കൂടെ നമ്മുടെ മൈൻഡിൽ ഇത്ര സാധനവും മീറ്റും ഉണ്ടെങ്കിൽ അത് ഇന്ന ടെമ്പറേച്ചർ കുക്ക് ചെയ്യുമ്പോൾ ഇന്നതായിരിക്കും രുചിയെന്ന് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവന് ടെസ്റ്റ് അടിക്കേണ്ട കാര്യമൊന്നും വരുന്നൊന്നുമില്ല, അത് ലൈവ് തന്നെയാണ് വീഡിയോ പോകുന്നത്. ബക്കറ്റ് ചിക്കനൊക്കെ നമ്മുടെ ചുമ്മാ ലൈവ് പോകാം. പക്ഷെ എൻ്റെ ശരിക്കും ബക്കറ്റ് ചിക്കനേക്കാളും ഒക്കെ ട്രെൻഡിങ് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എൻ്റെ വൈൻ ഐറ്റംസ് ആണ്.
അതൊക്കെ
ക്ലോർസിലാണ് അതിൻ്റെ എല്ലാ വ്യൂ കിടക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ MDMA ഒക്കെ കടത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ ഇച്ചിരി വൈൻ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്.
ഓക്കെ, അപ്പൊ ഞാനേ 2-3 കുക്കിംഗ് ടിപ്സ് ചോദിച്ചോട്ടെ. ഏറ്റവും ടെൻഡറായിട്ടുള്ള ചിക്കൻ, സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഉള്ളൊരു ചിക്കൻ നമുക്ക് ഏത് രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഒരു ഹെൽത്തി വേ പറഞ്ഞാൽ മതി, ഒത്തിരി മസാല കയറാത്ത, എന്നാൽ അൺഹെൽത്തി ആയിട്ട് ഒത്തിരി ഓയിൽ കയറാത്ത, സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഉണ്ടായിട്ട് നോക്കി
കേൾക്കുമ്പോ വായിൽ. ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാതുള്ള, ഇഞ്ചെക്ട് ചെയ്യാതെ പറഞ്ഞാൽ മറ്റേ ഹോർമോൺ അങ്ങനത്തെ കാര്യങ്ങളല്ല പറയാത്, വളരെ മൈൽഡായിട്ടുള്ള മസാല നന്നായിട്ട് വാട്ടർ മിക്സ് ചെയ്തെടുത്തേച്ച് ചിക്കൻ അകത്തോട്ട് നല്ല
മസാല കൂട്ട്. എന്തൊക്കെ ഉൾപ്പെടുത്താം?
അത് ഓരോരുത്തരുടെ ഫ്ലേവർ. അത് ഞാൻ പറഞ്ഞിരുന്നത്, അതായത് മുളക് മല്ലി പോലുള്ള കുത്തുന്ന സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ റോസ്മേരി, ഗാർലിക് ഈ ടൈപ്പുള്ള മൈൽഡായിട്ടുള്ള സാധനങ്ങളില്ലേ, ഒലിവ് ഓയിൽ ഇതൊക്കെ ഇട്ടിട്ട് ഒരു മസാല അത് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക. അതിന് ശേഷം ഇഞ്ചെക്ട് ചെയ്യുക, എന്നിട്ട് ഈ സാധനം എടുത്ത് എയർ ഫ്രയറിൽ വെക്കുവാണെങ്കിൽ അത്രയും സേഫായിട്ടും അത്രയും ഹെൽത്തി ആയിട്ടും വേറെ സാധനം കിട്ടത്തില്ല.
എത്ര നേരം മാരിനേറ്റ് ചെയ്യണം ഈ മിക്സ് ചെയ്തിട്ട്?
ഏറ്റവും ബെസ്റ്റ് മാരിനേഷൻ ചിക്കൻ്റെ കാര്യത്തിൽ, ദ ബെസ്റ്റ് മാരിനേഷൻ എന്ന് പറയുന്നത് ലൂസായിട്ട് മസാല അടിക്കുക, എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, സിപ്പർ കവർ എടുക്കുക, ഈ ലൂസ് മസാലക്കകത്തോട്ട് ഈ ചിക്കൻ ഇറക്കിയിടുക, സിപ്പ് അടയ്ക്കുക, ഫ്രിഡ്ജിൽ വെക്കുക, 24 hours കഴിഞ്ഞേച്ച് ഇതെടുത്ത് കുക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ്, വേൾഡിൽ ബെസ്റ്റ് അതാണ്. അത് കഴിഞ്ഞിട്ട് ഏത് മസാലയും വരത്തുള്ളു.
അത് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര നേരം അത് കുക്ക് ചെയ്യേണ്ടി വരും?
അതൊരു വലിയ പ്രശ്നം. എന്താണെന്ന് അറിയാം, ഒരു തവണ ഞങ്ങൾ ദുബായിൽ പോയി, അപ്പം ദുബായിൽ ക്യാമ്പിംഗ് സൈറ്റാണ്, അവിടെ ഞങ്ങൾ ചിക്കൻ എടുത്ത് ജസ്റ്റ് ഉത്തരവിട്ട് വെച്ചപ്പോഴേ അവിടെയുള്ള ദുബായിലുള്ള ആൾ ഇങ്ങനെ എടുത്തു കൊടുത്തു ആയിരുന്നു പറഞ്ഞു. ഞാൻ ഇത് പച്ച ഇതായിട്ടില്ല, പക്ഷെ അവർ സംഭവിക്കത്തില്ല, എടുത്തു നോക്കിയോ നല്ല വെന്ത് അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വേകുന്നതിൻ്റെ 1/3 ടൈം കൊണ്ട് അത് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടുക. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അവിടെ ബെസ്റ്റ് ചിക്കൻ ആയിരിക്കാം, നമ്മുടെ മോശം ചിക്കൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടേതായിരിക്കാം നല്ലത്, അവിടുത്തെ എന്തെങ്കിലും ആർട്ടിഫിഷ്യലി ചെയ്തതായിരിക്കാം, നോ ഐഡിയ. അവിടുത്തെ എന്തായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് റെഡി ആകുന്നുണ്ട്, നമ്മുടെ നല്ല ടൈം എടുക്കും.
അതുപോലെ ബീഫിൻ്റെ ഒരു ഏറ്റവും ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പിഞ്ച് വരുന്ന സാധനങ്ങളല്ലേ മന്തിയിലൊക്കെ ഇരിക്കുന്ന.
ബീഫിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബീഫും ഗാർലിക്കും മാത്രം മതി, അത് നല്ല ടെൻഡറായിട്ട് ഏത് വിധത്തിൽ കുക്ക് ചെയ്യുക. ആ കുക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ അഫ്ഗാനികളുടെ കുക്കറുണ്ട്, അതൊരു പ്രത്യേക തരം കുക്കറാണ്, ഒരു പ്രത്യേക ഷേപ്പാണ്. ഈ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് രുചി മാറിക്കൊണ്ടിരിക്കും. ഇതൊന്നും പറഞ്ഞ ആളുകൾ വിശ്വസിക്കത്തില്ല, അതായത് സിലിണ്ടറിക്കലിരിക്കുന്ന കുക്കറും ഇങ്ങനെ പള്ള തള്ളിയിരിക്കുന്ന കുക്കറിനകത്തും രണ്ടും രണ്ടും രുചിയാണ് വരുന്നത്. ഈ അഫ്ഗാനി കുക്കറിനകത്ത് വെറും ഗാർലിക്ക് ഒരിച്ചിരി ഒലിവോയിൽ ഏതെങ്കിലും ഓയിൽ ഏതെങ്കിലും ഇടുക, സോൾട്ട് ഇടുക, കഴിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് ബീഫ് കിട്ടും. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പഞ്ചി പോലെ
വരുന്നുണ്ട്.
ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ ബീഫ്. അതായത് ടെൻഡർ ലോയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 minutes കൊണ്ട് വരെ റെഡിയാവും. പക്ഷേ ആ സമയത്ത് നമ്മുടെ തുടയുടെയൊക്കെ പീസ്, നമ്മൾ ഈ ബീഫ് കഴിക്കാണ്ട് പോകുമ്പോൾ എല്ലാവരും തുടയതാണ് ചെത്തി എടുക്കുന്നത്. ബീഫിൻ്റെ കാച്ചിരി കൊള്ളാത്തൊരു ഇറച്ചി ഉണ്ടെങ്കിൽ അത് തുടയിൽ ഇറച്ചിയാണ്, ഏറ്റവും കട്ടിയുള്ളതും ഏറ്റവും രുചിയില്ലാത്തത് ബീഫിൻ്റെ തുടയിൽ ഇറച്ചിയാണ്. പക്ഷെ കാണാൻ ഏറ്റവും ലുക്ക് അതാണ്, അത് നല്ല സമയമെടുക്കും. ആ സമയത്ത് ഈ വാരിയലിൻ്റെ ഇടയിലൂടെ ഒക്കെ വരുന്ന ഇറച്ചിയുണ്ട്, അത് കഴിഞ്ഞാൽ കുറെ വൈറ്റും ഒക്കെ ആയിട്ട് ഒരു മെന ഉണ്ടാകത്തില്ല കാണാൻ. പക്ഷെ അത് ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങളുടെ കോട്ടയംകാരുടെ ഏഷ്യാടെന്ന് പറയുന്ന കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഈ വാരിയലിലും ഇറച്ചിയും കൂടെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് ബീഫിലെ ഏറ്റവും ബെസ്റ്റ് സാധനം.
അതിൻ്റെ റെസിപ്പി പറയാമോ?
അതിൻ്റെ റെസിപ്പി തന്നെ നല്ല വാരിയലിലും ബീഫും കൂടെ വെട്ടിയിരിക്കുക, മല്ലി, മുളക്, മഞ്ഞൾ, കരിവേപ്പില, കുരുമുളക്, വെളിച്ചെണ്ണ, ഇത്ര സാധനമായിട്ട് മിക്സ് ചെയ്ത് കറിയാക്കുക, നോർമൽ കറിയാക്കുക, കപ്പ രണ്ടാമത് വെക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി ഇളക്കിയിട്ട് മേളിൽ പച്ചമുളക് അരിഞ്ഞിടുക, പിന്നെ കുറച്ച് സവോള കൂടെ ഇട്ട് വേണമെങ്കിൽ താളിക്കാം, താളിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല, ഇത്ര മതി. സിമ്പിളായിട്ടുള്ള അടിപൊളി സാധനം കിട്ടും,
അടിപൊളി.
ഓ, അത് ഓർത്തിട്ട് എനിക്ക് വായി വെള്ളം വരും.
ടിജോച്ചൻ്റെ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബീഫ് ഐറ്റംസ് ആണ് അതിൻ്റെ അകത്തുള്ള. ഞാനൊരു കോട്ടയംകാരനാ, കോട്ടയത്തെ ബീഫ് ആ തേങ്ങയൊക്കെ ആയിട്ടുള്ള ബീഫിലെ, അപ്പം അത് എൻ്റെ ഫേവറേറ്റ് ആണത്. അതപ്പോൾ ബാക്കിയുള്ള നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അത് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം.
ഈ തനി പഴയ കോട്ടയം ബീഫ് കറി എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലൊരു മൺചട്ടി എടുത്ത് വെക്കും, അതിനകത്തേക്ക് അരിഞ്ഞ പോത്തെല്ലാം കൂടെ വാരിയിടും, എന്നുവെച്ചാൽ ഈ കല്ലുപ്പ് ഇങ്ങനെ കൃത്യം ഒരു കൈക്ക്, അതായത് 2 kilo ബീഫിന് 1 kg കല്ലുപ്പ് എന്നുള്ളതാണ്, അതിങ്ങനെ വാരി ഇങ്ങോട്ട് വിതറും. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇടും, കുറച്ച് മല്ലിപ്പൊടി ഇടും, വളരെ ചുരുക്കം മഞ്ഞൾപ്പൊടി ഇടും, കുരുമുളക് പൊടിച്ചിടും, ഏറ്റവും മുകളിൽ ഗരം മസാല അല്ല ഇടുന്നത്, കോട്ടയംകാരിടുന്നത് ഏലക്ക പൊടിച്ചത് മാത്രം ഇതിൻ്റെ മുകളിലിടും. ഇത്ര സാധനം ഇട്ടേച്ച് ഇതിൻ്റെ മുകളിലോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, ആട്ടിയ വെളിച്ചെണ്ണ, എന്നുവെച്ചാൽ ഈ കരിയാപ്പില ഇങ്ങനെ കൃഷ്ണ ഊരിയേച്ച് അതിനകത്ത് ഇടും. എന്നിട്ട് ഇത് അങ്ങോട്ട് കൂട്ടി ഇളക്കും, ഇങ്ങനെ ഒരു കിഴി കിഴിന്നൊരു സൗണ്ട് കേൾക്കും ഇത് കൂട്ടി ഇളക്കുമ്പോഴത്തേക്ക്. ഇത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് ഈ ചട്ടിയിലൊരു തരി വെള്ളം ഒഴിക്കത്തില്ല, ഇത് നേരെ വിറകടുപ്പയിലോട്ട് ഈ സാധനം കയറ്റി വെക്കും, അടച്ചു വെച്ചിട്ട് ഒരു 3/4 hours ത്രൂ ഔട്ടൊക്കെ വേവിക്കും. ഇതൊരു 1.5 hours കഴിയുമ്പോഴത്തേക്ക് ഒരു മണം ഇതിനകത്ത് പൊങ്ങും. ശരിക്കും നമ്മൾ ഈ നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞാൽ ഈ മസാലകളൊക്കെ വറുത്തൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനൊന്നും ഒരു ആവശ്യമില്ല. ഈ സാധനം ഒരു 45 മിനിറ്റ് കൊണ്ട് നല്ല ഒന്നാം തരം ബീഫ് കറി കിട്ടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ തേങ്ങാക്കൊത്തോളം ചേർത്ത പൊളി.
ഈ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുകയാണെങ്കിലേ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും?
അതിന് ഏറ്റവും ബെസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ബീഫ് ഐറ്റംസ് ഉണ്ട്. അത് ഫ്രോസൺ അല്ലെങ്കിൽ ചിൽഡ് ചിൽഡ് ഓസ്ട്രേലിയ
പാർട്ട് എടുക്കണം. പല
ടെൻഡർ ലോയിനാണ് സ്റ്റേക്കിന് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈ എന്റെ പേര് ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ നട്ടലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വാരിയലിൽ പിരിയുന്ന ഒരു സാധനമുണ്ട്, എന്റെ പേര് ഇപ്പൊ കറക്റ്റ് എനിക്ക് കിട്ടുന്നില്ല. ആ സാധനം ഇച്ചിറ കട്ടി ഉണ്ടാകും, പക്ഷെ ടെൻഡർ ലോയിനേക്കാളും ടേസ്റ്റ് ഇതിനുണ്ടാകും. അതായത് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വാട്ടർ ഡ്രോപ്പിന്റെ ഷേപ്പും അവത്തേന്ന് ഒരു എല്ലു ആയിട്ടിരിക്കുന്ന കണ്ടിട്ടില്ല? എക്സാക്ട്ലി അത് തന്നെ സാധനം. അതാണ് ശരിക്കും സ്റ്റേക്കിന് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ ചെന്നാൽ സ്റ്റേക്ക് ആയിട്ട് കിട്ടുന്നത് അതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇപ്പം ലുലുവിലൊക്കെ അത്യാവശ്യം കിട്ടി തുടങ്ങിയിട്ടുണ്ട് സംഭവം. അത് വാങ്ങിച്ച് സ്റ്റേക്ക് ഉണ്ടാക്കിയാൽ മതി. പിന്നെ സ്റ്റേക്കും ഈ ഷവർമ പോലെ അത്യാവശ്യം റിസ്ക് ഉള്ള സാധനമാണ് കേട്ടോ. അത് കറക്റ്റ്.
ഇപ്പൊ സ്റ്റേക്കിന്റെ കാര്യം പറഞ്ഞപ്പോ സ്റ്റേക്ക് ഒരുപാട് പേർക്ക് ഒരു പേടിയുണ്ട്. ഈ അകം പിങ്ക് കളറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞാൽ ആള് തട്ടിപ്പോവോ അല്ലെങ്കിൽ അതിനകത്ത് വൈറസ് കാണുമോ? എന്റെ വീട്ടിലടക്കം അങ്ങനെ ഞാനൊരു തവണ കുക്ക് ചെയ്തപ്പോൾ ഇതെന്തോടെ വെന്തില്ലട എടുത്തോണ്ട് പോടെ എന്ന് പറഞ്ഞ്. അപ്പം അതിൻ്റെ ഒരു മിസ്കൺസെപ്ഷൻ മാറണം, അതിനെ ഒന്ന് കറക്റ്റ് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യും എന്താണ് സംഭവം.
അതിനാണ് ഞാൻ സേഫ് ആയിട്ട് ആദ്യം തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ബീഫ് എടുക്കണമെന്ന് പറഞ്ഞത്. ഈ നമ്മുടെ നാട്ടിലെ പോത്തിരി വെട്ടി ചായ്ക്കുന്ന തറയൊക്കെ ഒന്ന് കാണണം. അവിടെ ഇട്ട് വെട്ടിയ സാധനത്തിന് ഞാൻ എങ്ങനെ ഗ്യാരണ്ടി പറയും? അതിനകത്ത് ഇത് ഏതൊക്കെ വൈറസ് ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ തന്നെ. അതുകൊണ്ട് ബീഫിന്റെ കാര്യത്തിൽ ഈ ഫ്രോസൺ തന്നെ വാങ്ങിച്ച് ഇതുപോലത്തെ ഈ അധികം കുക്ക് ചെയ്യാത്ത സാധനങ്ങളെല്ലാം മറ്റേ ഹൈ ഇതായിട്ട് ക്ലീൻനെസ്സിൽ ചെയ്യുന്ന സാധനം ഫ്രോസൺ വാങ്ങിച്ച് ചെയ്യുന്ന നല്ലത്. നമ്മുടെ നാട്ടിലെ അറവശാലകൾ നല്ലൊരു ശതമാനം ഇങ്ങനത്തെ വളരെ മോശം സിറ്റുവേഷനിലിട്ട് ചെയ്യുന്ന, അപ്പൊ അതിനകത്ത് ഏതൊക്കെ കയറുമെന്ന് നമുക്ക് ഒരു വിധത്തിൽ ഉറപ്പ് പറയാൻ പറ്റത്തില്ല.
ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനം പറഞ്ഞുതരാമോ, എങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം വീട്ടിൽ നമുക്ക്?
വളരെ സിമ്പിളായിട്ട് ഷേക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ, ബട്ടർ ഇടുക, ഗാർലിക് ഇടുക, റോസ്മേരി ഇടുക, അതിനകത്തോട്ട് സ്റ്റേക്ക് എടുത്ത് വെക്കുക. ഷേക്ക് വെക്കുന്നതിന് മുമ്പ് ഈ സ്റ്റേക്കയിലോട്ട് മറ്റേ ഇത് നമ്മുടെ കുരുമുളകും ഉപ്പ് കല്ലും കൂടെ ഇങ്ങനെ ഞെക്കി അടിച്ചടിച്ച് പിടിപ്പിക്കണം. എന്നുവെച്ചാൽ ഇതെടുത്തിടുക, ഒരു സൈഡ് 3 മിനിറ്റ് വെക്കുക, തിരിച്ചിട്ട് 3 മിനിറ്റ് വെക്കുക, 6 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക, തട്ടുക, അത്രയേ ഉള്ളൂ.
കഴിഞ്ഞു വരും. ഫുഡ് ബിസിനസ്സിൽ ഈ ഫ്രാഞ്ചൈസി മോഡൽസ് ഉണ്ട് ഒരുപാട്. ഇപ്പം നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് ഫോറിൻ ബ്രാൻഡ്സുകൾ ഇവിടെ ഇന്ത്യയിൽ വരുന്നുണ്ട്, അതുപോലെ ഇന്ത്യൻ ബ്രാൻഡ്സ് പുറത്തോട്ടും പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ഐറ്റം വെച്ചൊക്കെ ഹിറ്റായ ചില ബ്രാൻഡുകളുണ്ട്, വോമോമോസ് ഒക്കെ പോലെ. അപ്പം അതുപോലെ ഒരു ഫ്രാഞ്ചൈസ് മോഡലിനെ പറ്റി എന്താണ് ഒരു കാഴ്ചപ്പാട്?
ഫ്രാഞ്ചൈസി ഇന്ത്യയിൽ നല്ല രീതിയിൽ സക്സസ് ആവും, ബിക്കോസ് ഫ്രാഞ്ചൈസി ബിസിനസ് റിസ്ക് കുറവാണ്. കാര്യം ഇവരെല്ലാം ജയൻസ് ആണ്, ഇവർ ഫിനാൻഷ്യലിയും പവറിലും എല്ലാം നല്ല ഹോൾഡുള്ള ആളുകളാണ്. സോ നമ്മളൊരു നോർമൽ റെസ്റ്റോറൻ്റ് വരുമ്പോഴത്തേക്ക് ഈ ഫുഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് കയറി ഇറങ്ങി നിരങ്ങും ചുരുക്കം പറഞ്ഞാൽ. ബട്ട് നമ്മൾ ഇതുപോലത്തെ പല പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് നടക്കും പിടയ്ക്കൊന്നും ആളൊന്നും കയറി വരുന്നില്ല, അതൊക്കെ മേളിൽ ഡീൽ ചെയ്യാൻ അവരുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് പൊതുവെ ഫ്രാഞ്ചൈസി എടുക്കാൻ വളരെ ധൈര്യമാണ്, ഇഷ്ടമാണ് ഈ ഒരു കാരണം കൊണ്ട്.
ഈ ഇത് ഫ്രാഞ്ചൈസി വരുന്ന പോലെ തന്നെ മറ്റൊരു സൈഡിൽ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കയറി പോകുന്നതാണ് അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സിന്റെ വരവും ഇതിന്റെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഹെൽത്തി ഈറ്റിംഗിന്റെ കാര്യം പറയുവാണെങ്കിൽ, സാധാരണ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ റീപ്ലേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിന് പകരം ഇത് വേണമെങ്കിൽ കഴിക്കാം.
ആദ്യം ഞാൻ ഒന്ന് പറയട്ടെ, അതായത് നമ്മൾ ചുമ്മാ ഗൂഗിൾ എടുത്തേച്ച് ഹെൽത്തി ഫുഡ് എന്ന് അടിക്കണം, അതിനകത്ത് ഇങ്ങനെ ലിസ്റ്റ് വരും, മീറ്റ്, ലീവ്സ്, ചീസ്, ബ്രെഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ വരും. ഈ ഇത്ര സാധനങ്ങൾ ഒന്നിച്ച് വെച്ചാൽ ഒരു ബർഗർ ആകും. അതിന് അൺഹെൽത്തി ആയിട്ടല്ലേ
പറയുന്നത്?
ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, അങ്ങനെ തന്നെ പറയുന്നത്. ഇത് ഒന്നിച്ച് വെച്ചാൽ ഭയങ്കര അൺഹെൽത്തി ആണ്. ഇത് ഹെൽത്തി ഫുഡ് എന്ന് ചോദിച്ചാൽ ഈ സാധനങ്ങൾ തന്നെ നേരത്തെ വരികയും ചെയ്യുന്നത്.
ഇത് മറ്റേ ബർഗറിന് ടാക്സ് കൂട്ടിയ പോലെ, ചേട്ടാ ബണ്ണുണ്ടോ കട്ട്ലേറ്റ് ഉണ്ടോ, അന്ന ഒരുമിച്ച് വെച്ചതായിട്ട് മറ്റേ ടാക്സ് കൂടുതലല്ലേ.
അതുപോലെ ഇതിൽ വേറൊരു ട്രെൻഡിങ് സാധനം ഈ അടുത്തായിട്ട് വന്നിട്ടുള്ളതാണ് ഈ വീഗൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പരിപാടി. ചിലപ്പോൾ അത് ലോജിക്ക് ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. അപ്പം വീഗൻ്റെ ഭാഗമായിട്ട് ഈ മീറ്റിനെയൊക്കെ മീറ്റ് അല്ലാതെ ഓൾട്ടർനേറ്റീവ് സാധനങ്ങൾ, മീറ്റ് പോലെ ടേസ്റ്റ് വരുന്ന എന്നാൽ മീറ്റ് അല്ലാത്ത മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു.
ഇപ്പൊ ചില വീഗൻസ് പറയുന്നുണ്ട്, അതായത് ഇപ്പൊ നമ്മളൊരു ആനിമലിന്റെ ജീവനുള്ള ഒരു നടന്നു പോകുന്ന ഒരു കാട്ടിൽ കൂടെ പോകുന്ന ഒരു മാനിന്റെയോ വല്ലതും ഒരു സിറിഞ്ച് ജസ്റ്റ് ഒന്ന് കുത്തിവെച്ച് ഒന്ന് റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സെല്ല് കിട്ടും അതിനകത്ത്. ഈ സെല്ലിനെ ഡെവലപ്പ് ചെയ്ത് വലിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പത്തിൽ വരെ ഇറച്ചി ഡെവലപ്പ് ചെയ്തെടുക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. നാളെ ഒരു കാലത്ത് അത് ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റിയാൽ ഈ വീഗൻസിനും ഇഷ്ടംപോലെ ഇറച്ചി തിന്നെ. ആ മാൻ അതിലെ കൊള്ളു, ചെറിയൊരു കുത്ത് കൊട്ടുന്നല്ലേ ഉള്ളൂ, ഒരു കൊതു കുത്തുന്ന വേദന പോലും ഉണ്ടാകത്തില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഗൻസിനും ഇഷ്ടംപോലെ ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ വീഗൻസ് പറയുന്നതൊന്നും ഒരു വിധത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്ന കാര്യമല്ല. കാര്യം
പറയൂ, അങ്ങനെ തന്നെ അങ്ങനെ പറയൂ.
ഈ മനുഷ്യൻ തിന്നേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഈ സിംഹത്തോട് പോയിട്ട് നാളെ മുതൽ താങ്കൾ വീഗണാകാന്ന് പറഞ്ഞപ്പോൾ നടപടിയുള്ള കാര്യമാണ്. അതുപോലെ കരടിയെ കൊണ്ട് പറ്റുമോ, കുരങ്ങനെ കൊണ്ട് പറ്റുമോ? കുരങ്ങിന് ചില വിഭാഗങ്ങളുണ്ട് പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്നത്. അല്ല, പച്ചക്കറിയിലും പ്രശ്നം ഉണ്ടെന്നേ, ഈ പച്ചക്കറി കൊല്ലുന്നതിന് ഇവർക്കെ ഒരു വിഷമം ഇല്ലാത്ത
പച്ചക്കറിക്ക് ജീവനില്ലേ?
ആ അത് തന്നെ, പച്ചക്കറിക്ക് ജീവനില്ലേ. ഈ ഒരു ഇഡ്ഡലിക്കകത്ത് ആണ്ട് 350,000 ബാക്ടീരിയസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബാക്ടീരിയസ് ഫാമിലിയും പിള്ളേരും ഇവർക്ക് കൊച്ചുകളൊക്കെ ഉള്ളതല്ലേ ബാക്ടീരിയസിന്, അതുകളെ കൊല്ലുന്നതിന് ഒരു കുഴപ്പമില്ല. ഈ ഇച്ചിരി വലിപ്പം ഉള്ളവരെ കൊല്ലുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം പെട്ട് മുഴുവൻ. അതായത് കണ്ണിന് കാണുന്നതിനെ കൊല്ലാൻ പറ്റത്തില്ല, കാണാത്തതിനെ മുഴുവൻ കൊല്ലാം. ഇതാണ് ഇവരുടെ ഒരു തിയറി. ഞാൻ അവരെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് ഒരു വിധത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര കാലം തിന്നും.
ബീഫ് ഒഴിവാക്കി
സ്വയരക്ഷയ്ക്കും ആഹാരത്തിനും വേണ്ടിയിട്ട്
തട്ടാം. കൊല്ലാം മറ്റേ ഈ വെജിറ്റബിൾ ഓയിൽസ് അല്ലെങ്കിൽ മറ്റേ ഓൾ ഗ്രെയിൻ, അങ്ങനെ ഒരു ട്രെൻഡും വരുന്നുണ്ട്. എന്താ ഇതിന്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഈ എന്താ ഈ പറയുന്ന ഇപ്പൊ ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഈ റാഗിയിലെ ഗ്ലൂട്ടൻ ഇല്ലാത്ത സാധനത്തിലും ഗ്ലൂട്ടൻ ഫ്രീ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്ന ആൾക്കാരെ പറ്റിച്ച് ഇല്ലാത്തതിൽ അതില്ല എന്നൊന്നുകൂടെ പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്യുന്ന പല കമ്പനികളും പല പല പരിപാടികളും ഉണ്ട്.
ഇപ്പൊ ഈ ഹെൽത്തി ഫുഡ് എന്നുള്ള സംഭവം ഇതിങ്ങനെ ഒറ്റയടിക്ക് വിശ്വസിക്കേണ്ട കാര്യമല്ല. അതിന് മുമ്പ് ആദ്യം തീരുമാനിക്കേണ്ട വാട്ട് ഈസ് മൈ ഹെൽത്ത്, എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അതനുസരിച്ചാണ് എനിക്ക് വേണ്ട സാധനങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കേണ്ടത്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാൻ. ഇപ്പോൾ ഒരു ന്യൂട്രീഷനിസ്റ്റ് പറയുന്നത് കോമൺലി ഉള്ള കാര്യമായിരിക്കും, ഒരു 100,000 മനുഷ്യരെ എടുത്താൽ അതിനകത്ത് ഒരു 90% ആളുകൾക്ക് പറ്റുന്ന രീതിയിലായിരിക്കും പറ്റുന്നത്. എന്നാൽ ഒരു 10% ആളുകൾ ഈ ന്യൂട്രീഷനിസ്റ്റ് പറയുന്നത് കഴിച്ചാൽ മരിച്ചു പോകുന്നവരുണ്ടാകും. അതായത് ചിലരിരുന്ന് വെച്ച് കിച്ചുന്നതാണ്, നിങ്ങൾക്ക് മുട്ടയുടെ ഉണ്ണി കഴിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല, ധൈര്യമായിട്ട് കഴിച്ചോളാം എന്നൊക്കെ റീലി പറയുന്ന കേൾക്കാം. മുട്ടയുടെ ഉണ്ണി തൊട്ടാ സ്പോട്ടിൽ ചത്തുപോകുന്ന ആളുകൾ വരെ ഉണ്ട് അലർജി ഉള്ളതാ. അപ്പോൾ അവരിത് കേട്ട് കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്നാകും. അതുകൊണ്ട് എൻ്റെ കണ്ടീഷൻ എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാനാണ് എൻ്റെ ഹെൽത്തി ഫുഡ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ശരീരത്തിനെ കേടുണ്ടാക്കാത്ത ഏതും എനിക്ക് ഹെൽത്തി ഫുഡാണ്. ആ ഹെൽത്തി ഫുഡ് തൗഫീഖിന് ഹെൽത്തി ഫുഡാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ഈവൻ നമ്മുടെ ഓരോ മനുഷ്യൻ്റെ PH പോലും ഡിഫറൻസ്
ഉണ്ട്,
അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ കോമൺ ആയിട്ട് ഹെൽത്തി ഫുഡൊന്നും അൺഹെൽത്തി എന്നോ ഒന്നുമില്ല, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എടുക്കുക. പിന്നെ പിന്നെ മുമ്പ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ പല ഓയിൽസും ഇപ്പോൾ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ് പലരും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്തൊക്കെ കയറ്റി ഇറക്കി വരുമ്പോൾ ഓയിൽ പുതിയതായിട്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറൊക്കെ കൊടുത്ത് ഒത്തിരി ഇറക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം നമ്മൾ ഹെൽത്തി ആണ് എന്ന് വിചാരിച്ച് കഴിക്കുന്നത് ചിലപ്പം നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അത് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല സാധനം.
ഇപ്പോൾ വേറെ ട്രെൻഡിക്കലൊരു സാധനമാണ് കരിഞ്ചീരകം, ബ്ലാക്ക് സീഡ്. അതെന്താ സംഭവം?
അത് പണ്ടൊക്കെ ഔഷധമായിട്ട് വളരെ ചുരുങ്ങിയ അളവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇതൊക്കെ ഇതിനൊന്നും പുറയിലൊന്നും വലിയ സയൻറ്റിഫിക് സ്റ്റഡിയൊന്നും നടക്കുന്നൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ പടച്ചു വിടും, അതങ്ങ് ഹിറ്റാകുന്ന സാധനമാണ്. ഈ അലോവേര എന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് ഈ റീസെൻ്റ്ലിയാണ് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത്. ഈ അലോവേറ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കുറച്ചൊരു മഞ്ഞ കളറിലൊക്കെ ഒരു സാധനം ഒഴിപ്പോ, ഹൈലി പോയിസണസ് ആണത്. അത് കഴിഞ്ഞിട്ട് അകത്ത് ജെല്ല് നല്ലതാണ്, ആ ജെല്ലിൽ കുറേ നല്ല കോണ്ടൻ്റ് ഉണ്ട്. ഈ അലോവേരയൊക്കെ ചുമ്മാ രാവിലെ അടിച്ച് ജ്യൂസാക്കി കുടിക്കുന്ന ആളുകളുണ്ട്, എന്നിട്ട് ഭയങ്കര ഹെൽത്തിയാണ് പറയുന്നത്. അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. കഴിക്കേണ്ട പോലെ കഴിച്ചാൽ ഇതിനകത്ത് കരിഞ്ചീരകം ചെറിയ അളവിൽ നമുക്ക് ആവശ്യമെങ്കിൽ, എൻ്റെ ബോഡിക്ക് അത് ആവശ്യമാണെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെഡിസിനൽ വാല്യൂ എല്ലാം മനസ്സിലാക്കി കഴിക്കുന്നെങ്കിൽ ഓക്കെയാണ്, ഇല്ലെങ്കിൽ ഇല്ല.
ടീച്ചോജന് വർഷങ്ങളായിട്ട് ഈ ഒരു ഫുഡിൻ്റെ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ വർഷം ഷെഫായിരുന്നു, കുറേ ഹോട്ടൽസ് റൺ ചെയ്തിട്ടുണ്ട്, ഇപ്പം വീണ്ടും ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു സ്റ്റെപ്പ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു?
ഏറ്റവും ഇതായിട്ട് ചെയ്യേണ്ടത് എല്ലാം നമ്മുടെ റെസിപ്പി ആണ് എങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഷെഫ് വന്നാലും പോയാലും നമ്മുടെ ഫുഡിന് വലിയ ചേഞ്ചസ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ റെസ്റ്റോറൻറ്റുകളും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കപ്പുകൾ വെച്ചിട്ട് ഈ അളവുകൾ കൊടുത്തേക്കുന്നത്. ഏത് ഷെഫ് നിന്നാലും ഈ കൃത്യം കപ്പിന് കൃത്യ സാധനങ്ങൾ ചേർത്ത് കൊടുക്കും. പിന്നെ ഈ ടൈമിൻ്റെ ഡ്യൂറേഷൻ, അത് ഷെഫിൻ്റെ കൈപുണ്യം തന്നെ പറയണം, അതിൽ ചെറിയ മാറ്റം ഉണ്ടാകും. ബാക്കി ഈ പറഞ്ഞ പോലെ നമ്മുടെ റെസിപ്പി ആണ് എങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇല്ല. ഷെഫ് പിള്ളേർ പോലെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഓൺ റെസിപ്പി ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തവരിപ്പം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺസൾട്ടൻറ്റ് ഷെഫിനെ വെച്ചേക്കുവാണ്. അതായത് ഒരു ഷെഫുണ്ട്, ഷെഫ് രാജേഷ്, പുള്ളി മിസ്റ്റർ കേരളയൊക്കെയാണ്. പുള്ളിയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് റണ്ണാക്കി തരുന്നത്. അപ്പോൾ ഈ ഷെഫ് വരുമ്പോഴേ നമ്മുടെ ബിൽഡിങ്ങിൽ നോക്കിയിട്ട് അതിനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ചേരുന്നതെന്ന് നോക്കും. പിന്നെ നമ്മുടെ ഒപ്പം തന്നെ ആ ഒരു ലൊക്കേഷൻ സ്റ്റഡി ചെയ്യും, ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് പോകുന്നതെന്നുള്ളത് നോക്കും. അതിനുശേഷം പുള്ളി തന്നെ പുള്ളിയുടെ റെസിപ്പിയിലുള്ള സാധനങ്ങൾ അവിടെ നമുക്ക് മെനുവായിട്ട് അടിച്ചു തരും. അതിൻ്റെ എക്സ്പെൻസ് നമ്മളെ കാണിക്കും, ഇന്ന ഇന്ന എക്സ്പെൻസ് ആയിരിക്കും. പിന്നെ അതിനകത്ത് നമുക്ക് അതിനകത്ത് എക്സ്പെൻസ് കുറയ്ക്കാൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന് ഷോപ്പ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റാഫിനെ പുള്ളി അറേഞ്ച് ചെയ്യും, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതും ബെസ്റ്റാണ്. പക്ഷേ അങ്ങനെ ഒരാളെ കൊണ്ട് ചെയ്യിക്കുമ്പം നാളെ ഇയാൾ വിഡ്രോ ആയാലും റൺ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ വഴി നടുക്ക് ഇങ്ങനെ കൈവരിച്ച് നിൽക്കത്തേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒന്ന്, ഒരു മനുഷ്യത്വമൊക്കെ ഉണ്ടായിരിക്കണം. കൊടുക്കുന്നത് ഫുഡാണ്, റിസ്ക്കാണ് എന്നുള്ളതും, പിന്നെ നല്ലതേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു മനസാക്ഷിയൊക്കെ ഉണ്ടാ നന്നായിട്ട് റെസ്റ്റോറൻ്റ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും.
ടീച്ചേഴ്സിന്റെ ഒരു ജേണി പറയാമോ, അതായത് ഫുഡ് ഇൻഡസ്ട്രിയിലോട്ട് വന്നത് മുതൽ ഇതുവരെയുള്ള
ആ ജേണി തുടങ്ങുവാണ്. തീരെ ചെറുപ്പം തൊട്ട് തുടങ്ങണം, 10-25 വർഷം മുമ്പ്. അന്നൊക്കെ പപ്പ ബിരിയാണി വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ നോക്കാം, വീട്ടിൽ ഒരാൾ പോലും ഇത് കഴിക്കുന്നവരില്ല. ആകെ ഇത് വെട്ടി വിഴുങ്ങുന്ന ഞാൻ എനിക്കാണ്, ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഭയങ്കര കാര്യമായിട്ട് കഴിക്കും. ആ സമയത്ത് വീട്ടിലുള്ള ബാക്കി പിള്ളേർ, ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചത്, ഞാൻ വീട്ടിൽ 10-15 പിള്ളേരുണ്ട് മൊത്തം. ബാക്കി എല്ലാം കൂടെ ഞാൻ കഴിക്കുമ്പോൾ വട്ടയിരുന്ന് കളിയാക്കുക. അപ്പോൾ ഈ ബിരിയാണിയുടെ പേരാണ് അവർക്കൊരു വലിയ പ്രശ്നം. അന്ന് ഈ ബിരിയാണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഐ മീൻ നമ്മുടെ സ്ക്രൂവിനെ ബിരിയാണി എന്നാ മലയാളത്തിൽ പറയുന്നത്. ഈ ഇവ ബിരിയാണി ആണ് തിന്നുന്നത്, ഇവൻ്റെ വയറ്റിൽ പോയി കുത്തിക്കേറുമെന്നെല്ലാം പറഞ്ഞ് വട്ട നിന്ന് കളിയാക്കും. ഇതുമല്ല നമുക്ക് വിഷയമുള്ള കാര്യം, അത്ര രുചിയുള്ള സാധനമല്ല, അവൾ വെച്ച് കീച്ചും. അതുപോലെ ഒരു കുറച്ചുകൂടെ വളർന്നപ്പോഴത്തേക്ക് കല്യാണത്തിനൊക്കെ ചെന്നപ്പോൾ അവിടെയും ബിരിയാണി വിളമ്പുന്നു, ഒരു സൈഡിൽ ചോറ് വിളമ്പുന്നു. നാട്ടിലുള്ള എല്ലാ പിള്ളേരും ചോറ് തിന്നാൻ പോകുന്നത്, ഞാൻ ബിരിയാണി തിന്നാൻ പോകുന്നത്. അപ്പം എനിക്ക് അന്നേ ഫുഡിനോടുള്ള ക്രേസ് ചെറുപ്പത്തിൽ ഡെവലപ്പ് ആയതാണ്. അതിനുശേഷം ചെന്നൈ ചെന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻസാണ്. ഞങ്ങൾ രണ്ടുപേരൂടെ ചേർന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 5-6 ഹോട്ടലിലേക്ക് പടപടപടേന്ന് റെസ്റ്റോറൻസ് വളർന്ന് സെറ്റായി.
ചെന്നൈയിലെ കാര്യം ഞാൻ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്, അവിടെ ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ വന്നു പോകുന്ന കഥയും.
രാമചന്ദ്ര മെഡിക്കൽ കോളേജിനകത്ത് പാർട്ണർഷിപ്പിൽ ഒരു കഫേ ഉണ്ടായിരുന്നു, നമുക്ക് സത്യ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അവിടെ തന്നെ നമുക്ക് സ്പോർട്സ് മെഡിസിനകത്ത് ഒരു കഫേയുണ്ട്. ഈ സ്പോർട്സ് മെഡിസിനകത്ത് ധോണി, യുവരാജ് സിംഗ് അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നമ്മുടെ ഒരു പയ്യനുണ്ടായിരുന്നു സ്വാമി എന്ന് പറഞ്ഞിട്ട്. ധോണിയൊക്കെ അവനെ പേര് വിളിച്ചിട്ട് അവര് ഡേ സ്വാമി റെഡി ആയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ധോണിക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അവൻ. പിന്നെ നാട്ടിൽ വന്ന് ഈ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത്, സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ളത് നാട്ടിൽ വന്നപ്പം 1 രൂപ തരാൻ ആരുമില്ല, ഒരു വിധത്തിൽ നമുക്ക് ഗ്രോത്തിനുള്ള വേറൊരു ചാൻസും ഇല്ല. അപ്പോൾ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ ഹിറ്റായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫ്യൂച്ചർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കരുതി കൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. അത് നമ്മുടെ ഉദ്ദേശം കറക്റ്റായിട്ട് വരികയും മേളിൽ നിന്ന് ഒരാളുടെ സപ്പോർട്ട് കൂടെ ഉള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഡെവലപ്പായി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഇവിടെ കൊണ്ടൊന്നും നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ചില്ല, ഇനി ഇനി അടുത്തടുത്ത ലെവലിലേക്ക് പോകണം. ഒത്തിരി ഒത്തിരി വലിയ വലിയ പ്ലാൻസാണ് കിടക്കുന്നത്.
ചായ, അത് മലയാളിക്ക് ഒരു വികാരമാണ്.
മലയാളി എന്നല്ല,
എല്ലാവർക്കും വികാരം. എനിക്ക് ഭയങ്കര ചായ ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഗുജറാത്തിൽ പോയിരുന്നു. ഗുജറാത്തിൽ പോയപ്പോൾ അവിടെ രാജ്വാടി ചായ എന്ന് പറഞ്ഞൊരു സാധനം, എൻ്റെ മോനെ ഇത്രയും അടിപൊളി ചായ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ വന്നൊന്ന് അറ്റംപ്റ്റ് ചെയ്തു, ആടപടലം മൂഞ്ചി. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒരു നല്ല ചായ ഇടുന്നത് എങ്ങനെയാണ്?
അപ്പം റെസ്റ്റോറൻറ്റിലെ പോലെ നമുക്ക് ഇടാൻ പറ്റത്തില്ല, അവിടെ സമോവറിലാണ് ചായ ഇടുന്നത്. വീട്ടിൽ നമ്മളൊരു ഇത് വെക്കുക, മറ്റേ പാൻ വെക്കുക, അതിനകത്തേക്ക് ആദ്യം പാലൊഴിക്കരുത്. എല്ലാവരും ചെയ്ത് ആദ്യം പാലൊഴിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കുക ചെയ്യുന്നത്. ആദ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് പാലൊഴിക്കണം. പാല് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ആദ്യം പഞ്ചസാര ചേർക്കുക അതിനകത്ത്. എന്നാലും ഇതിനകത്തൊരു ചെറിയ കാരമൽ ഫോമാകും, അതൊരു പ്രത്യേക രുചി, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്നില്ല. അതിനുശേഷം നമ്മൾ ഇതിടുക, തേയിലപ്പൊടി ഇടുക, ശേഷം വടിച്ചെടുക്കണം. പിന്നെ ഈ അടി, ഈ അമ്മമാരുണ്ടാക്കുന്ന ചായ പലപ്പോഴും ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്ന ഈ അടിക്കാതെ, അടിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്നറിയോ, ഈ എയർ ബബിൾസ് ഉണ്ടല്ലോ വളരെ ചെറുത്, അത് ഈ ചായക്ക് മേളിൽ കിടക്കുന്ന പതയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ ചായക്കകം മുഴുവൻ ഈ വാട്ടറിനകത്ത് മുഴുവൻ എയർ ബബിൾസ് വന്നെങ്കിൽ നിറയും. അന്നേരം ഈ ചായ കുറച്ചുകൂടെ സോഫ്റ്റ് ആവുക ചെയ്യുന്നത്. മറ്റേത് ഇങ്ങനെ തിക്ക് ഓയിലി ഫീലാണ്, ഇത് വാട്ടറി ഫീലാണ് വരുന്നത്. അപ്പോൾ ഈ അടി മസ്റ്റ് ആണ്. അത് എത്ര ഹൈറ്റിൽ അടിക്കാവോ അത്ര ഇതിൽ ചായ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പഴംപൊരിയൊക്കെ കൂട്ടി വൈകുന്നേരം കഴിക്കണം. മഴയും കൂടെ ഉണ്ട്, അടിപൊളി.
ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കഴിക്കാൻ ആഗ്രഹമുള്ള കൊതിയുള്ള ഒരു ഭക്ഷണം ഏതായിരിക്കും?
അതായത് ഈ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ നാക്ക് കെട്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന ഒരു സാധനമുണ്ട്, അത് വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളക്കാന്താരി എന്ന് പറയുന്ന സാധനമുണ്ട്, ഉണ്ടായി വരുമ്പോൾ കതറി വെളുത്തിരിക്കും, പിന്നെ അത് മഞ്ഞയാവും, പിന്നെ അത് റെഡാവും. ഈ കാന്താരി പറിച്ചിട്ട് നമ്മളൊരു ഇതിനകത്തോട്ട് ഇടും, ഒരു മറ്റേ കല്ലിൻ്റെ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് കാന്താരി പറിച്ചിടും, അതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പിടും, അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇടും. എന്നു വെച്ചാൽ ഈ സാധനം അങ്ങോട്ട് ഇടിക്കും, ഇടിച്ച് അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് വാളംപുളി കൂടെ ഇടും. അതങ്ങോട്ട് ഇടിച്ച് വെച്ച് ചോറ് കൂട്ടി കഴിക്കുമ്പോഴല്ലേ ഈ നാക്ക് ഇങ്ങനെ വിറയ്ക്കും. ഈ സാധനം അത് വേറെ ഒന്നും ചേർത്തൊരു കുളമാക്കരുത്, ഇത്ര മാത്രം ചേർത്ത് കഴിഞ്ഞാൽ. ഞാൻ ചില സമയത്ത് ഈ പല ഫുഡുകൾ കഴിച്ച് ഒരു ഡം ഫീൽ ഇരിക്കുന്ന സമയത്ത് ഇതങ്ങ് കഴിക്കുമ്പോൾ നാക്കിൻ്റെ ഒരു ഫീലുണ്ടാകും, വേറെ ലെവലാണ്.
ചമ്മന്തിയാണല്ലേ,
ചമ്മന്തി.
ബിരിയാണി ഏറ്റവും ഇഷ്ടമുള്ള ഏതാ?
ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒട്ടക ബിരിയാണിയാണ്, വേറെ ലെവല് സാധനം. ഒരു തവണ ഞങ്ങൾ ദുബായ് പോയ സമയത്ത് അവിടെ ഒരു ജോസേട്ടറുണ്ട്, പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങളെങ്കിൽ വന്നാൽ മതി, ഞാൻ എല്ലാ സാധനം കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു. ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്, കുക്കിംഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു വെൽഡർനെസ് ഏരിയ ആണ്, അതായത് അതിൻ്റെ അടുത്തൊരു ഫാം ഉണ്ടെന്നൊഴികെ മരുഭൂമി പോലത്തൊരു സ്ഥലം, അത്യാവശ്യം പച്ചപ്പുണ്ട്, ബട്ട് അതേ അവിടെ എങ്ങും ആരും ഇല്ലാത്തൊരു സ്ഥലം. അവിടെ ചെന്ന് ഞങ്ങൾ എന്നപ്പോഴത്തേക്ക് പുള്ളി ഒരു കാറയിൽ, പുള്ളി രണ്ടു മൂന്ന് കൂട്ടുകാരും കൂടെ വന്ന്, എന്നിട്ട് കുക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുമാരിപ്പെട്ട സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഒട്ടകയറച്ചിയുണ്ട്, അരിയുണ്ട്, നെയ്യ് കൊണ്ടുവന്നിട്ടില്ല, കുക്കർ കൊണ്ടുവന്ന് കുക്കറിൻ്റെ അടപ്പ് കൊണ്ടുവന്നില്ല, അങ്ങനെ മൊത്തം പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് കുളം കൊത്തി പോകുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. പക്ഷേ എന്നാലും ഞങ്ങൾ ഈ കുക്കർ അടപ്പില്ലെങ്കിൽ അവിടെ നിന്ന് ഈ ഫാമിൻ്റെ മുള്ളുവേലി കട്ട് ചെയ്തെടുത്ത് വേറെ രണ്ട് പാത്രം വെച്ച് വാട്ടമൊക്കെ കെട്ടി ഒരു ഇത് സെറ്റ് ചെയ്ത് അത് വേവിച്ച് അതിനുശേഷം ഞങ്ങളിതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ദം കെട്ടറുണ്ട്. ദം കെട്ടറ നോക്കിയപ്പോഴത്തേക്ക് നെയ്യില്ല. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ കറി ഇങ്ങനെ ചായച്ച് പിടിച്ചിട്ട് അതിൻ്റെ മേലത്തെ എണ്ണ ഇങ്ങനെ കോരി ചടിയിൽ ഒഴിച്ചേച്ച് അതിനകത്തോട്ട് ഈ ഒട്ട ഇറച്ചി ഇട്ടേച്ച് റൈസും ഒക്കെ ഇട്ടേച്ച് സംഭവം കുക്ക് ചെയ്ത് ഇതെന്തായാലും കഴിക്കാൻ കൊള്ളാം. വന്നിരിക്കുന്ന ആളുകളോട് മുഴുവൻ പറഞ്ഞ് പണി ലൈറ്റാണ് പാളിയിട്ട് നിൽക്കുക, എൻ്റെ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ കൊള്ളത്തില്ലാതെ പറയുന്നത് ജോസേട്ടറോടെ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും നല്ല എക്സ്പ്രഷനൊക്കെ മുഖത്ത് കൊടുത്തേക്കണം അതൊക്കെ പറഞ്ഞ്. പക്ഷെ ഒരു ശകലം എടുത്ത് കഴിച്ചപ്പോൾ എല്ലാവരും വാവെന്ന് വെച്ച്, അതായത് ഇപ്പോഴും എനിക്ക് അതിൻ്റെ റെസിപ്പി എന്നൊക്കെ ചെയ്തത് അറിയത്തില്ല, പക്ഷെ ലൈഫിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ആ
സാധനമായിരുന്നു.
പിന്നെ വേറൊരു സാധനം പറഞ്ഞുതരാം, അതായത് മട്ടൻ എനിക്ക് ഒട്ടുമേ താല്പര്യമില്ലാത്ത സാധനമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ അഡിക്റ്റ് ഓൺ മട്ടൺ ഫാനാണ്. ദുബായി പോയ സമയത്ത് അവിടെ ആനന്ദരാജൻ എന്ന് പറയുന്ന ഓഫ് റോഡിങ് ദ റിയൽ ഓഫ് റോഡേഴ്സ് എന്ന് പറയുന്നൊരു ഓഫ് റോഡിങ് ക്ലബ്ബുണ്ട്. അവരോട് ഓഫ് റോഡിങ് പോയി കഴിഞ്ഞിട്ട് രാത്രി അവർ ഞങ്ങളൊരു ചെറിയൊരു ക്യാമ്പിംഗ് സൈറ്റിൽ കൊണ്ടുവന്നു. ഒരാളൊരു പ്രൈവറ്റ് സമീർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഒറിജിനൽ അഫ്ഗാനികൾ തന്നെയാണ് പുള്ളിയുടെ സ്റ്റാഫുകൾ. ഇവർ ഒരു കുക്കർ എടുത്ത് വെച്ച് അതിനകത്തേക്ക് ഈ ഡുംബാടെന്ന് പറയുന്ന ഒരാളുണ്ട്, ഈ ഫാറ്റേൾഡ് ഷീപ്പ്, ഇതിൻ്റെ ചന്തി ഇങ്ങനെ
ചന്തിയാട്,
ഇവിടുത്തെ ചില അത് തന്നെ ഇവിടുത്തെ ചില ആളുകളെ പോലെ വലിയ ചന്തിയൊക്കെയുള്ള ആളാണ്. ഇതിൻ്റെ മീറ്റ് വെട്ടി ഇതിനകത്തോട്ട് ആദ്യം ഇടും, അതിനുശേഷം ഒരു ലെവൽ ലെയറ് സവോള ഇങ്ങനെ വട്ടം ചെത്തി അരിഞ്ഞത് ഒരു ലെയർ വെക്കും, അതിൻ്റെ മുകളിലെടുത്ത് മട്ടൺ ഇടും, ഇങ്ങനെ ഇതിൻ്റെ മേള് വരെ നിറയ്ക്കും. ഏറ്റവും മേളിലൊരു ശകല മഞ്ഞളും ഇടും, ഇച്ചിരി ഉപ്പും ഇടും, വേറൊന്നും ഒരു സാധനമില്ല. ഇതാണ് ഇപ്പം ഇതിങ്ങനെ അടച്ചു കണ്ടപ്പോഴും ഞങ്ങൾ അതെല്ലാം അച്ചാറൊക്കെ കൂട്ടറായിരിക്കും, കരിയാ നാക്കിനൊരു തരിപ്പ് കിട്ടണമല്ലോ. അതിനുശേഷം ഈ സാധനം ലാസ്റ്റ് തുറന്നപ്പോഴത്തേക്ക് ഒരു സ്മെല്ലും എന്നോലൈറ്റാ തരും. എന്നിട്ട് ഇത് എരിവിന് വേണ്ടിയിട്ടുണ്ടായെന്ന് വെച്ചാൽ പച്ചമുളക് നമുക്ക് കൈ തരുക, ഈ പച്ചമുളക് ഇങ്ങനെ കണ്ടിക്കണം, ഈ അഫ്ഗാനി റൊട്ടിയും കൂട്ടിയിട്ട് എൻ്റെ വായി വെള്ളം വരുന്നത് ഇത് കഴിക്കണം, വേറെ ലെവല് സാധനമാണത്, അടിപൊളി. അതിനുശേഷം ഇപ്പം മട്ടൺ ഫാനാണ് ഞാൻ.
തിജോച്ചനെ സംബന്ധിച്ച് ഇതുപോലെ നമ്മളെ കൊതിപ്പിച്ച പോലെ സ്വയം കൊതി തോന്നുന്ന കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടോ?
കൊതി എന്നുള്ളതല്ല, ലൈഫിൽ ഇനി മൂന്ന് ടൈപ്പ് ഓഫ് ഇറച്ചി കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന്, ആഫ്രിക്കയിൽ പോയിട്ട് ഹിപ്പോപ്പോട്ടാമസിൻ്റെ ഇറച്ചി കഴിക്കണം. അതിനെ കുറിച്ച് പറയുന്നത് ഈ സാധനം ഫുൾ വൈറസ് ആണ്, ഇത് കഴിച്ചാൽ എപ്പോൾ വേണ്ടും പണി കിട്ടും. പക്ഷെ അത് പ്രോപ്പർ കുക്ക് ചെയ്ത് കഴിച്ചാൽ വേറെ ഈ ലോകത്തിലുള്ള ഒരു മീറ്റുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. കഴിച്ചിട്ടുള്ളവർ പറയുന്നതാണ്. രണ്ട്, ആനയുടെ ഇറച്ചി കഴിക്കണം. ഇത് കേൾക്കുമ്പോൾ ഇവിടെ ഉള്ള ആനപ്രേമികൾക്ക് നല്ല കലിപ്പ് വരും. അവിടെ ആഫ്രിക്കയിൽ ഇപ്പോൾ ഒത്തിരി ആനകൾ കൂടുമ്പോൾ അവർ ഹണ്ട് ചെയ്യും, കണ്ട് അതിന് ഇറച്ചി നാട്ടുകാർക്കെല്ലാം കൊടുക്കുകയാണ്. അവിടെ പോയി ആനയുടെ ഇറച്ചി, പക്ഷേ ആനയുടെ ഇറച്ചി എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെയോ മെത്തേഡ് ഏതാണ്ടൊക്കെ ചേർത്ത് ഇത്ര ടൈം കുക്ക് ചെയ്യുമ്പോൾ മാത്രമേ സോഫ്റ്റ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും ച്യൂവി ആയിട്ടുള്ളൊരു മീറ്റ് വേറെ ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് അവിടുത്തെ കുതിരയിറച്ചി കഴിക്കണം. ഉസ്ബക്കുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കുതിരയിറച്ചിയാണ്. അത് അവരുടെ ഈ വലിയ ഭയങ്കര വലിപ്പമുള്ള നമ്മുടെ റൂമിൻ്റെയൊക്കെ ഒരു 10x10 സൈസിലുള്ള വലിയ പാത്രത്തിൽ അവരുണ്ടാക്കുന്നത്. അത് മൂന്നും നാലും കുതിരയൊക്കെ ഈ ഒരു ഒറ്റ പാത്രത്തിൽ കിടന്ന് കുക്ക് ചെയ്യാൻ പറ്റും.
ഹോഴ്സ് പവർ കൂടുതൽ.
അതെ, ഹോഴ്സ് എക്സാക്ട്ലി. അവിടെ പോയി ആ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് കുതിരയിറച്ചി ഇരുന്ന പറ്റുവാണെങ്കിൽ 2025 തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ പോകാനാ പ്ലാൻ.
അപ്പൊ നമ്മൾ നേരത്തെ ബീഫിന്റെ വളരെ വികാരഭരിതമായ ഒരു കഥ പറഞ്ഞു എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള, അതുപോലെ ചിക്കൻ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെ വായിൽ വെള്ളം ഊറുന്നു എന്ന നല്ല മണമുള്ള ഒരു സാധനം പറഞ്ഞു.
നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സംഭവം പറയാം. ഒരു പാത്രത്തിലേക്ക് ഒരു ഫ്രൈഡ് ആവശ്യമുള്ള സൈസിൽ അരിഞ്ഞു വെച്ച ചിക്കൻ ഇങ്ങനെ വാരിയിടുക, അതിനകത്തും കല്ലുപ്പ് തന്നെ ഇടുക, ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കരുത്, അരിഞ്ഞിട്ട സാധനങ്ങൾ വാരിയിടുക. അതിന് ശേഷം നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അതിടുക, കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, പിന്നെ ഗരം മസാല ഷെയർ, ഇതിനകത്ത് മല്ലിപ്പൊടി എന്ന് പറഞ്ഞ സാധനം ഒരു കാരണം ഷെയർ ചേർക്കരുത്, പിന്നെ കുറച്ച് നമ്മുടെ വലിയ ജീരകം ഇടുക, കുരുമുളക് പൊടി ഇടുക, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ ഇളത്ത തേങ്ങയുടെ ചിരണ്ടിയെടുത്ത് ഒത്തിരി മൂത്ത തേങ്ങ ആകരുത്, മൂത്ത തേങ്ങയാണ് വറുത്ത് വരുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട്
കരിക്ക് മാറിയ
കരിക്ക് ജസ്റ്റ് കഴിഞ്ഞ സ്റ്റേജിലുള്ള തേങ്ങ ചിരണ്ടിയിട്ട് അതും കൂടെ ഇട്ടേച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സാധനം നല്ല പ്യുവർ വെളിച്ചെണ്ണ, ഇത് മിക്സ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 2 hours വെക്കണം. അതിനുശേഷം നല്ല പ്യുവർ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുമ്പോൾ ഒരു മണം വരും, പ്രത്യേകിച്ച് തേങ്ങയും കൂടെ തേങ്ങ എണ്ണയ്ക്കകത്ത് കിടന്ന് വറക്കുന്നത് നല്ല അടിപൊളി. ഇത് വറുത്ത് കോരിയിട്ട് ലാസ്റ്റ് കുറച്ച് കരിയാപ്പലം കൂടെ വറുത്ത് കോരി ഇതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ട് വേറെ കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒന്നാന്തര ചിക്കൻ ഫ്രൈ. ഇതൊന്നും ഹോട്ടലിൽ കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര എക്സ്പെൻസീവ്. ഈ ഇതൊരു പ്ലേറ്റ് വിൽക്കണമെങ്കിൽ മിനിമം 300 rupees വിൽക്കണം, എങ്കിലത് ലാഭത്തേക്ക് ഏറത്തുള്ളു.
ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഫിഷ്. അപ്പം ടിജോജൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഫിഷ് ഏതാണ്?
എല്ലാവരും പറഞ്ഞേക്കുന്ന സാധനമാണ് സാൽമൺ, ഭയങ്കര രുചിയാണ്. ഞാൻ സാൽമൺ വൈറ്റും മറ്റേ ഓറഞ്ചും ഒക്കെ കഴിച്ചിട്ടുണ്ട്, ബട്ട് എൻ്റെ ഇത്രയും കാലം കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഫിഷിലെ ഏറ്റവും രുചി എന്ന് പറയുന്നത് അത് ഞങ്ങൾ കോട്ടയക്കാർ പറയുന്ന അണ്ടികളി എന്ന് പറയുന്ന സാധനമാണ്. ഈ അണ്ടികളി എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ ചേട്ടാ ഇത് ഒരു രക്ഷയില്ലാത്ത രുചി. അതിൻ്റെ മുന്നിൽ നമ്മുടെ പേൾ സ്പോട്ട് കരിമീൻ എന്ന് പറയുന്നത് വെറും വേസ്റ്റാണ്, കാര്യം ഇതിൻ്റെ രുചി അപാരമാണ്.
ഇത് കടൽമീനാണ്?
കടൽമീനല്ല, നമ്മുടെ ആറ്റിലും തോട്ടിലും ഒക്കെ ഉണ്ടാകുന്ന സാധനമാണ്. അപ്പം ഈ ഇതിനെ പിന്തള്ളിക്കൊണ്ട് കരിമീൻ ഇത്ര ഹിറ്റായ സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ, കരിമീനെ ട്രെൻഡാക്കി എടുക്കുന്നത് കേരളത്തിലെ റിസോർട്ടുകാരാണ്. അതുപോലെ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള സ്ലോഗൻ പോലും റിസോർട്ടുകാരുണ്ടാക്കിയതാണ്. അപ്പം ഈ കരിമീൻ ഇവർ ഇത്ര ഹിറ്റാക്കി എടുത്തത് എന്നാണെന്നറിയോ? കരിമീൻ എന്ന് പറഞ്ഞ സാധനം ചെത്തി വറുത്ത് ഫ്രൈ ആക്കി 30 minutes സായിപ്പന്റെ മുന്നിൽ എത്തിക്കാൻ പറ്റും. ഈ പറഞ്ഞ അണ്ടുകളി എന്ന് പറഞ്ഞ സാധനത്തിന് 1 hour എടുക്കുന്ന റെഡിയായി ടേബിളെ വരാൻ വേണ്ടിയിട്ട്. ഏറ്റവും വേഗത ചെല്ലുന്ന കരിമീൻ ആയതുകൊണ്ടും പിന്നെ കാഴ്ചയിൽ ഒരു നല്ല ഭംഗിയുണ്ട്, ഈസി അവൈലബിളും ആയതുകൊണ്ടാണ് ഈ റിസോർട്ടുകാരാണ് ഈ കരിമീൻ ഇത്രയും ഹൈപ്പിലെത്തിച്ച സാധനം. ഈ അണ്ടുകളി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ കല്ലട എന്ന് പറയുന്നതിന്, ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ വേറെ ലെവല് സാധനം. അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മീനും.
നല്ല ഫ്ലഷ് ഉള്ള മീനാണോ അതോ മറ്റേ കരിമീൻ പോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളത്?
കരിമീനേക്കാൾ ഇച്ചിരി ഫ്ലഷ് ഉണ്ട്, ഇച്ചിരി വണ്ണമുണ്ട്, ഇച്ചിരി നീളമൊക്കെ ഉള്ള ഒരു സാധനമാണ്. പിന്നെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ കാരി എന്ന് പറഞ്ഞൊരു ഫിഷാണ്, മറ്റേ കുത്തുന്ന സാധനം, അതും വേറെ ലെവൽ. പക്ഷേ ഈ അണ്ടുകളിയുടെ അടുത്തൊന്നും എത്തുമല്ലോ കാരി. ഇതാണ് ശരിക്കും ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും രുചി തോന്നിയിട്ടുള്ള സാധനം.
സാധാരണ ഒരു ഒരു മീൻകറി ഉണ്ടാക്കുന്നതിൽ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റായ രീതിയിൽ നമ്മൾ എങ്ങനെ ഒരു മീൻകറി ഉണ്ടാക്കണം?
ഞാൻ ഉണ്ടാക്കുന്ന പലപ്പോഴും ഈ നമ്മുടെ തേങ്ങാ പാൽപ്പൊടി ഉണ്ടല്ലോ, തേങ്ങ അരച്ച മീൻകറിക്ക് പകരം തേങ്ങാ പാൽപ്പൊടിക്കകത്ത് ഹോട്ട് വാട്ടർ ഒഴിച്ച് അതിനെ ചാറായിട്ട് ഉപയോഗിച്ചിട്ട് മാങ്ങ ആക്കിയിട്ട് അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ആക്കി വെള്ളം വരും ഇട്ട് നല്ല മീൻകറി വെച്ചാൽ അതല്ല അപ്പത്തിലൊക്കെ ഒഴിച്ച് കഴിച്ചാൽ വേറെ ലെവലാണ്, പണിയില്ല, നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ
പറ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് പറയാമോ?
അതായത് നല്ല പീസായിട്ട് മുറിച്ച് വെച്ച മീൻ, ചൂര പോലത്തെ ആയി പോലും വൈറ്റ് ഫ്ലഷ് ഉള്ള ഏത് മീനും നന്നായിട്ട് മുറിച്ചെടുക്കുക, അതിനകത്തേക്ക് ഉപ്പ് ചേർക്കുക, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കരിയാപ്പല, ഇഞ്ചി, വെളുത്തുള്ളി ഈ സാധനം ചേർത്ത് നന്നായിട്ട് എടുക്കുക. ഒരു ശക്കലം വെള്ളം ഒഴിച്ചേച്ച് ഈ സാധനം നന്നായിട്ട് വേവിക്കുക. വെന്ത് കഴിയുമ്പോഴത്തേക്ക് തേങ്ങാപ്പാൽപ്പൊടി ഈ കലക്കിയെടുത്ത് ചൂടുവെള്ളത്തേക്ക് കലക്കിയെടുത്തത് ഇതിനകത്തേക്ക് ഒഴിക്കുക. അത് ജസ്റ്റ് ഒന്ന് തള വരുമ്പോഴേ സ്റ്റോപ്പ് ചെയ്താൽ ഇത്ര ഉള്ളൂ. നിസ്സാര കാര്യമാണ്, പക്ഷെ ഭയങ്കര രുചിയാണ്.
ഫുഡിൻ്റെ സോളിഡ് സാധനങ്ങൾ പറഞ്ഞു, ഇനി ലിക്വിഡ് സാധനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസ് ഒഴിച്ചാൽ കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് ആൾക്കാർക്ക് വികാരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് വൈൻ.
യെസ്, വൈൻ നിങ്ങൾ 23 ദിവസം കൊണ്ട് ഉണ്ടാക്കിയാലും ശരി, 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയാലും ശരി, ഒരു ജവാൻ്റെ ഒരു ഗ്ലാസ്സിനൊപ്പം വൈൻ വരണമെന്നുണ്ടെങ്കിൽ ഒരു 3 കുപ്പി വൈൻ അടിച്ചാലേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഒറ്റ ഗ്ലാസിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വെറുതെ ആ വൈൻ്റെ ആൽക്കഹോൾ എന്നുള്ള സംഭവമൊക്കെ വിട്ടേര്. അതിന് പകരം നോർമലി ഒരു ജാറെടുത്ത് വെക്കുക, അതിനകത്ത് കഴുകിയ ഗ്രേപ്സ് അതിനകത്തിട്ട് ഇടുക. അതിനകത്തിട്ട് തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടയച്ച് ക്രഷ് ചെയ്യുക. നല്ലപോലെ ക്രഷ് ചെയ്തതിന് ശേഷം ഈസ്റ്റ് ഒരു തരി, അതായത് ഈസ്റ്റ് ഇടണ്ടാന്ന് കുറേ ആളുകൾ പറയും, ബട്ട് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ഹ്യൂമിഡിറ്റിയിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ ഈ സാധനത്തിനകത്ത് ഒത്തിരി ബാക്ടീരിയസ് ആവശ്യമില്ലാത്ത കയറി ഫോം ആവും. അപ്പം ഇവിടെ ഈസ്റ്റ് വേണം, ഒത്തിരി പേര് തർക്കിക്കും. എന്നാലും ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു തരി ഈസ്റ്റ് ഇടുക, ഈ സാധനം കെട്ടി വെക്കുക, സെക്കൻഡ് ജസ്റ്റ് എടുത്തൊന്ന് ഇളക്കുക, എന്നാലെങ്കിൽ നല്ല നിര വരുന്ന സൗണ്ട് കേൾക്കാം. തേർഡ് ഡേ എടുത്തേച്ച് ഈ സംഭവം അരിച്ചെടുക്കുക, പിന്നെ ഒരു 4 ഡേയ്സ് ഇത് കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് എടുത്ത് ഈ അട്ടപ്പം തുറക്കുക, ഭക്ക നട്ടിച്ചിട്ട് ഈ സാധനം തുറക്കും. ഇതിനകത്ത് ആൽക്കഹോൾ ഇല്ല, വളരെ എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ എക്സസൈസും പിടിക്കത്തില്ല, ഒരു കുഴപ്പമില്ല ആർക്കും ഉണ്ടാക്കാം.
ഇനിയിപ്പം 2-3 ഫേവറേറ്റ് സ്പോട്ടുകൾ പറയാമോ? അതിൽ ഫേവറേറ്റ് ഫുഡും പറഞ്ഞു, നല്ല സാധനങ്ങൾ കിട്ടുന്ന നല്ല രുചികരമായ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ കേരളത്തില് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ കഴിച്ച എക്സ്പീരിയൻസിലുള്ള.
ഞാൻ ഇത്രയും കാലം പല രാജ്യങ്ങളിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്, ബട്ട് ഇൻ ദിസ് വേൾഡ് ഡെയിലി ടേബിളും ചെയറും എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകവും പുറവും എല്ലാം തുടച്ച് ഇത്രയും വൃത്തിയിൽ കൊടുക്കുന്നത് അങ്ങ് ബൂർജ് അൽ അറബിൽ പോലും ഇല്ല, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തൊരു റെസ്റ്റോറൻറ്റാണ്. അവിടെ എല്ലാ ദിവസവും രാത്രി ടേബിളും ചെയറും എടുത്ത് തലതിരിച്ച് വെച്ച് മേളും താഴും അടി എല്ലാം വൃത്തിയായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കും. അവിടുത്തെ സ്റ്റാഫുകളെ കണ്ടാൽ നമ്മൾ അങ്ങോട്ട് സാറൊന്നും മേളമൊന്നും വിളിച്ചു പോകും, അത്ര ഹൈ പ്രൊഫൈലുള്ള സ്റ്റാഫുകളായിരിക്കും. അത് കൈൻഡ് ഓഫ് റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് അല്ലെ, കഫേ. അത്രേ രുചികരമായിട്ടുള്ളൊരു ഫുഡ്, അത് ഡെയിലി ഒരു തരി അവരുടെ രുചി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ഇരു റെസ്റ്റോറൻ്റ് ഈ ലോകത്തിലേക്കും ഞാൻ കേട്ടില്ല, വേറെ എങ്ങുമല്ല നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത്. ഇതിൻ്റെ പേര് ഞാൻ പറയത്തില്ല, കാര്യം ഏതാന്ന്
വെച്ചാൽ
ഉടക്കത്തില്ല സ്വാമി. കാര്യം ദിസ് ഇസ് കൈൻഡ് ഓഫ് ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു ബിലീവ് സിസ്റ്റത്തിലെ ആളുകൾ ചെയ്യുന്നതാണ്. അതിനെതിരെ കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഇത് കുറേ ആളുകൾ നല്ല അത് പറഞ്ഞാലും ആ വിഷയം ഇതിനെതിരെ നിൽക്കുന്ന ആളുകൾ എന്തായാലും അത് നെഗറ്റീവ് കമൻറ്റ് ഇടും. അതുകൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രം പട്ടത്ത് തന്നെ തപ്പി പിടിക്കാക്കി പിടിച്ചു.
സീരിയസ്ലി,
ഇവര് രാത്രി 2 സ്റ്റാഫുകൾ നിന്നിട്ട് അവിടുത്തെ മൊത്തം ടേബിളും ചെയറും എടുത്ത് തിരിച്ചു വെക്കും. അതിന്റെ അടിഭാഗം മുഴുവൻ തുടച്ചിട്ടല്ലാതെ ഒരു ദിവസം പോലും അവർ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഞാൻ നടക്കുന്ന ടൈമിലാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ ദിവസം കണ്ട് വിട്ടു, രണ്ടാമത്തെ ദിവസം കണ്ട്, പിന്നെ ഞാൻ വർഷങ്ങളോളം അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം പോലും
അവിടുത്തെ ഫുഡ്
ദ ബെസ്റ്റ്, ഇത്രയും ബെസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല.
നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതിലേറെ വികാരഭരിതമായിട്ട് അല്ലെങ്കിൽ ഓരോ തവണ കേൾക്കുമ്പോഴും കഴിക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനും തോന്നുന്ന പല കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു. അതിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്യാമ്പ് സെറ്ററിലൂടെ ബക്കറ്റ് ചിക്കനിലൂടെ ഫേമസ് ആയി ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ വന്നു. അപ്പോൾ താങ്ക് യു ടു ചേച്ചാ.
താങ്ക് യു.